യോഹന്നാന് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നും പ്രാരംഭമായി ഒരു വചനം വായിപ്പാൻ ആഗ്രഹിക്കുന്നു.
I believe that one of the reasons why we don't come to the life God wants us to have is because we don't take the word of God seriously.
ദൈവനമ്മേ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു വരാത്തതിന്റെ ഒരു പ്രധാന കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വചനത്തെ നാം അർഹിക്കുന്ന ഗൗരവത്തോടെ എടുക്കാത്തതുകൊണ്ടാണ്.
If you had to go and sign a legal document in a court, you would study it so carefully, get a lawyer to study it before you sign it.
കോടതിയിൽ ഒരു സത്യവാഗ്മൂലം നിങ്ങൾക്ക് കൊടുക്കണമെന്ന് വരികിൽ, എന്തെങ്കിലും ഒരു നിയമപ്രകാരമുള്ള രേഖകൾ നിങ്ങൾ ഒപ്പിടണമെന്ന് വരികിൽ, ഒരു വക്കീലിനെ കണ്ട് എത്രമാത്രം ആലോചിച്ചതിനു ശേഷമായിരിക്കും നിങ്ങൾ അത് ചെയ്യുന്നത്.
Because it may involve money, it may involve my life.
അതിന്റെ കാരണം, അങ്ങനെ കോടതിയുടെ മുൻപാകെ നിങ്ങൾ ഒരു കാര്യത്തിൽ ഒപ്പിടുമ്പോൾ, ഒരു പ്രസ്താവന നടത്തുമ്പോൾ, നിങ്ങളുടെ പണത്തെയോ നിങ്ങളുടെ ജീവിതത്തെ തന്നെയോ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാകാം എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്.
I'll give you my testimony. That is how seriously I have taken the word of God, and that is what has changed my life.
എന്റെ സാക്ഷ്യം ഞാൻ പറയട്ടെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ നിലയിൽ ഏറ്റവും ഗൌരവത്തോടെയാണ് ഞാൻ ദൈവത്തിന്റെ വചനത്തെ കഴിഞ്ഞ നാളുകൾ എടുത്തിട്ടുള്ളത്. എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മനോഭാവമാണ്.
And God has got no partiality.
ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് നാം മനസ്സിലാക്കണം.
If you can believe that,
നിങ്ങൾക്ക് അത് വിശ്വസിപ്പാൻ കഴിയുമെങ്കിൽ,
that what God did for one person, he will definitely do for another person.
ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ചെയ്ത കാര്യം മറ്റാർക്കു വേണ്ടിയും ചെയ്യുവാൻ ദൈവം തയ്യാറാണ്.
When I was a young Christian, I used to read the biographies of some of these great missionaries who did wonderful things for the Lord in the last 200 years.
ഒരു ചെറുപ്പക്കാരനായ ക്രിസ്ത്യാനിയായിരുന്ന എന്റെ ആരംഭനാളുകളിൽ, കഴിഞ്ഞ 200 വർഷങ്ങൾക്കിടയിൽ മിഷണറിമാരായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പലരുടെയും ജീവചരിത്രങ്ങൾ വായിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചു.
And with so many limitations, 200 years ago, they did such a tremendous work for God.
200 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അവരിൽ പലരും വളരെയധികം ബുദ്ധിമുട്ടുകളുടെയും പരിമിതികളുടെയും ഇടയിൽ ദൈവത്തിനായിട്ട് അത്യത്ഭുതകരമായിരിക്കുന്ന വേല ചെയ്തവരാണ്.
And I said, Lord, you can do that for me also.
ഇവരുടെ ജീവചരിത്രങ്ങൾ, അനുഭവങ്ങൾ വായിച്ച സന്ദർഭങ്ങളിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തിൽ ഓവണ്ണം ചെയ്യുവാൻ നിനക്ക് കഴിയുമല്ലോ.
ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ എർത്ത്ലി ലൈഫ്.
എന്റെ ലോകത്തിലെ ജീവിതം പാഴാക്കി കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഐ ഗോട്ട് ഓൺലി വൺ ലൈഫ് ആൻഡ് ഐ മസ്റ്റ് യൂസ് ഇറ്റ് ഇൻ എ വർത്ത് വൈൽ വേ സോ ദാറ്റ് വെൻ ഐ കം ടു ദി എൻഡ് ഓഫ് ഇറ്റ് ഐ ഹാവ് നോ റിഗ്രറ്റ്സ്.
എനിക്കൊരു ഒറ്റ ജീവിതമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യമേ കടന്നു പോകുകയുള്ളൂ. എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഈ നാളുകൾ നന്നായി ചിലവഴിച്ചു എന്നുള്ള തൃപ്തിയോടെ എനിക്ക് ഇവിടെ നിന്ന് യാത്ര പറയാൻ കഴിയണം.
I've seen a lot of old people who have a lot of regret about the way they have spent their earthly life.
വാർദ്ധക്യത്തിലെത്തിയ അനേകരെ എനിക്ക് കണ്ടുമുട്ടുവാനിടയായിട്ടുണ്ട്. ഭൂമിയിൽ ദൈവോർത്ത് നൽകിയ വിലപ്പെട്ട ജീവിതം പാഴാക്കി കളഞ്ഞതിനെ കുറിച്ചുള്ള ദുഃഖഭാരത്തിൽ കഴിയുന്നവർ.
I decided as a young man, I am not going to be an old man like that with regret when I come to the end of my life.
വളരെ ചെറുപ്പത്തിൽ തന്നെ എന്റെ ഹൃദയത്തിൽ ഞാൻ നിർണയിച്ചു, ദൈവം എനിക്ക് ആയുസ് തന്നാൽ വൃദ്ധനാകുമ്പോൾ ഇവരിൽ പലരെയും പോലെ നിരാശനായിട്ട് പാഴായിപ്പോയ ജീവിതത്തെ ഓർത്ത് വിലപിക്കുന്നവനായിട്ട് എനിക്ക് അവസാനിക്കാൻ ഇടയാകരുത്.
42 years ago when I gave my life to Christ, I didn't think of becoming an old man.
42 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ജീവിതം, എന്റെ ഹൃദയം ഞാൻ കർത്താവിനായിട്ട് കൊടുത്ത സമയത്ത് ഇതുപോലെ ഈ പ്രായത്തിൽ ഞാൻ എത്തും അല്ലെങ്കിൽ മുൻപോട്ട് പോകുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല.
Time has gone by so quickly.
എന്നാൽ 42 വർഷങ്ങൾ എത്ര വേഗത്തിലാണ് കടന്നുപോയത്.
Time is going by for you also.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വിലപ്പെട്ട നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
When you come to the end of your life,
നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ദിവസത്തെ നിങ്ങൾ സമീപിക്കുമ്പോൾ,
you look back,
തിരിഞ്ഞ് നോക്കുന്ന സമയത്ത്,
you should have no regret on the way you lived on the earth.
ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ച ജീവിതത്തെ ഓർത്ത് ഒരു പ്രകാരത്തിലും അനുതപിക്കുവാൻ, ദുഃഖിക്കുവാൻ നിങ്ങൾക്കിടയാകരുത്.
For a dog or a pig, it doesn't matter how they live.
ഒരു നായയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പന്നിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ജീവിച്ചാലും അവയ്ക്ക് ദുഃഖിക്കുവാനൊന്നുമില്ല.
What do these animals do? Cows and dogs and pigs.
നാം ചുറ്റുപാടും കാണുന്ന നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ അവയെങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്?
They eat, they drink, they sleep.
ആ മൃഗങ്ങളൊക്കെ ചെയ്യുന്നത് ഭക്ഷിക്കുന്നു, ഉറങ്ങുന്നു, അവർ അതുപോലെയുള്ള സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നു.
Produce little ones.
അവ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. അതിനുശേഷം ചില നാളുകൾ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ മൃഗജാലങ്ങൾ മരിച്ചു പോകുന്നു. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ?
If you live for eating and drinking and bringing up your children and then you die,
തിന്നുവാനും കുടിക്കുവാനും ഉറങ്ങുവാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനും ഇതൊക്കെ മാത്രമാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വരികിൽ മരണസമയത്ത് നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കാനുള്ളത്?
That all that God created man on earth to be,
ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിന്റെ പുറകിൽ ഇങ്ങനെയുള്ള താല്പര്യങ്ങളെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
You cannot do anything about the years gone by.
കഴിഞ്ഞുപോയ നാളുകളെ കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
You can do something about tomorrow, you can do something about the future.
എന്നാൽ നാളെ സംബന്ധിച്ചിടത്തോളം ദൈവവായുസ് തന്നാൽ ഭാവിയെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്കും ചിലത് ചെയ്യുവാൻ കഴിയും.
I want to read a verse, 1 John chapter 2.
യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നും ഒരു വാക്യം വായിക്കട്ടെ.
Verse 6.
ആറാം വാക്യം.
The one who says he abides in Christ ought himself to walk in the same manner as he walked.
അവനിൽ വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു.
As Jesus walked.
യേശു ഭൂമിയിൽ നടന്നതുപോലെ യേശുവിൽ വസിക്കുന്നവൻ നടക്കണം.
If we say we are in Christ and many of us say we are in Christ.
യേശു ക്രിസ്തുവിലാണ് ഞാൻ എന്ന് ഞാൻ പറയുന്നെങ്കിൽ നാം പലരും നമ്മിൽ പലരും അങ്ങനെ പറയുന്നവരാണല്ലോ. അങ്ങനെ നാം പറയുന്നെങ്കിൽ
Here is what the Bible says you need to do.
ദൈവവചനം അങ്ങനെ അവകാശപ്പെടുന്നവർ നടക്കേണ്ടുന്ന നടപ്പിനെ കുറിച്ച് ഇതാണ് പറയുന്നത്.
യു മസ്റ്റ് വാക്ക് ഓൺ ദിസ് എർത്ത് ആസ് ജീസസ് വാക്ക്ഡ്.
ഈ ഭൂമിയിൽ അങ്ങനെയുള്ളവർ നടക്കേണ്ടത് യേശു നടന്നതുപോലെ ആയിരിക്കണം എന്നാണ്.
ദാറ്റ്സ് നോട്ട് മൈ വേർഡ്, ദാറ്റ്സ് ഗോഡ്സ് വേർഡ്.
ഇത് എന്റെ സ്വന്തം അഭിപ്രായമല്ല കേട്ടോ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു.
യു ഡിഡ്ന്റ് റീഡ് ദിസ് വേഴ്സ് കെയർഫുള്ളി സോ ഫാർ.
ഒരുപക്ഷെ നിങ്ങൾ ചിലർ ഇതുവരെ ശ്രദ്ധാപൂർവ്വം ഈ വചനം വായിച്ചിട്ടുണ്ടാവില്ല.
Now you can look at this verse in two possible ways.
ഇങ്ങനെ ഒരു വചനം നിങ്ങൾ വായിക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ വിധത്തിൽ നിങ്ങൾക്ക് അത് വായിക്കുവാൻ കഴിയും.
And that depends on your attitude.
നിങ്ങളുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും ഏത് വിധത്തിലാണ് നിങ്ങൾ ഈ വചനം വായിക്കുന്നത്.
You can look at this verse like a student looks at a very tough question paper in an examination.
പരീക്ഷാ ഹാളിൽ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു ചോദ്യ പേപ്പറിന്റെ മുമ്പിൽ മിടിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ നിങ്ങൾക്ക് ഈ വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും.
That student says, oh, how can I answer all these questions?
വളരെ വിഷമം പിടിച്ച ചോദ്യക്കടലാസ് മുമ്പിൽ കിട്ടിയപ്പോൾ എങ്ങനെ ഇതിന് ഉത്തരം എഴുതുമെന്ന് വിഷമിക്കുന്ന കുട്ടിയെ പോലെ നമുക്കും ഈ വചനം വായിച്ചു.
And you can look at this verse and say, oh, walk as Jesus walked. How can I ever do that?
യേശു നടന്ന പോലെ നടക്കുകയെന്നോ ജീവിതകാലത്ത് സാധിക്കുന്ന കാര്യമാണോ? വിഷമം പിടിച്ച ചോദ്യക്കടലാസ്.
ഓർ യു കൻ ലുക്ക് അറ്റ് ദിസ് വേഴ്സ് ഇൻ അനദർ വേ.
മറിച്ച് മറ്റൊരു വിധത്തിൽ നിങ്ങൾക്ക് ഈ വാക്യത്തെ സമീപിക്കുവാൻ കഴിയും.
ഇഫ് യു നോ ദാറ്റ് ഗോഡ് ഈസ് എ ലവിംഗ് ഫാദർ,
സ്വർഗത്തിലെ ദൈവം സ്നേഹമുള്ള ഒരു പിതാവാണെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ,
സീ ദാറ്റ്സ് ദ സ്റ്റുഡന്റ് റിയലൈസസ്, ഇറ്റ്സ് നോട്ട് എ ലവിംഗ് ഫാദർ ഹു ഗേവ് ഹിം ദാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇറ്റ്സ് എ ടഫ് examiner who gave him that question paper.
ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു ചോദ്യക്കടലാസിന്റെ മുൻപിൽ വിഷമിച്ചിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്നേഹമുള്ള പിതാവല്ല ചോദ്യ പേപ്പർ ചോദ്യമിട്ടിരിക്കുന്നത്. അത് വളരെ കർക്കശക്കാരനായിരിക്കുന്ന അധ്യാപകൻ ഇട്ടതാണ് ഈ ചോദ്യം.
But if you know God as a loving father and not as a tough examiner.
വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരീക്ഷകനല്ല മറിച്ച് സ്നേഹമുള്ള ഒരു പിതാവാണ് ദൈവം എന്ന് നിങ്ങൾ അറിഞ്ഞാൽ,
then you will know one truth.
അപ്പോൾ നിങ്ങൾ ഒരു സത്യം അറിയും.
That God will never ask his children to do something which is impossible.
അസാധ്യമായിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ സ്നേഹമുള്ള ഒരു പിതാവ് ഒരിക്കലും തന്റെ മക്കളോട് ആവശ്യപ്പെടുകയില്ല എന്ന് നാം ഉറപ്പാക്കും.
I am a very poor father compared to God.
സ്വർഗീയ പിതാവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു പിതാവാണ് ഞാൻ.
But in 32 years as a father, I have never once ask any of my children to do something which I knew they could never do.
32 varshangal kazhinjirikkunna njan aadyam oru pidavayittu ennal ende makkalkku aarkkum ee kazhinja varshangalil onnum avarku asaadhyamayirikkunna oru karyam oru prashnam njan pariharippan ittu koduthittilla.
I never asked them to go to the moon.
Chandranil poyittu varan iduvare ende makkalodu aarodum njan paranjittilla.
I know people have gone there, but I didn't think my children could do it.
ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയാമെങ്കിലും എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയാറില്ല.
I never even asked them to climb Mount Everest.
ഇനി ചന്ദ്രനിൽ പോകുന്ന കാര്യം പോകട്ടെ, എവറസ്റ്റ് കൊടുമുടിയിൽ ഒന്ന് കയറിയിട്ട് വരാനും പോലും ഞാൻ എന്റെ പിള്ളേരോട് പറയാറില്ല.
I never asked them to carry a 5-ton weight on their head.
അവരുടെ തലയിൽ ഒരു 5 ടൺ ഭാരമുള്ള ചുമട് എടുത്ത് നടക്കാനും ഞാൻ അവരോട് പറയില്ല.
What about you fathers and mothers? Do you ever ask your children to do something which you know they cannot do?
എന്റെ മുൻപിൽ ഇരിക്കുന്ന മാതാപിതാക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അവർക്ക് അസാധ്യമായിരിക്കുന്ന എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ പറയുമോ?
That is the number one fact you must believe about God before you start reading the Bible.
ദൈവത്തിന്റെ വചനമായ ബൈബിൾ വായിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അടിസ്ഥാനപരമായി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഈ ബോധ്യമാണ്, പിതാവായ ദൈവം സ്നേഹമുള്ള ഒരു
പിതാവാണ്.
ഇത് എന്നെ സ്നേഹിക്കുന്ന എന്റെ സ്വർഗീയ പിതാവിന്റെ വചനങ്ങളാണ്.
These are letters that my daddy has written to me.
എന്റെ സ്നേഹമുള്ള ഡാഡി എനിക്ക് അയച്ച സ്നേഹത്തിന്റെ സന്ദേശങ്ങളാണ് ഈ വചനം.
He cannot ask one thing which is impossible.
അസാധ്യമായിരിക്കുന്ന ഒരു കാര്യം പോലും എന്നോട് അവൻ ആവശ്യപ്പെടുകയില്ല.
Secondly,
രണ്ടാമത്,
because God is a loving father, everything he asks me to do must be for my good.
അവനൊരു സ്നേഹമുള്ള പിതാവായാൽ എന്നോട് അവൻ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഏറ്റവും വലിയ നന്മയ്ക്കായിട്ട് തന്നെയായിരിക്കും.
ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ് മസ്റ്റ് ബി ഫോർ മൈ ഗുഡ്.
അവൻ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കാം, എന്നാൽ നിശ്ചയമായും എന്റെ ആത്യന്തിക നന്മയ്ക്കായിട്ടാണ് അവനത് പറയുന്നത്.
ഐ മേ നോട്ട് ലൈക്ക് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ബട്ട് If I do it, it will be for my good.
അവൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, എന്നാൽ ഞാൻ അതനുസരിച്ചാൽ എനിക്കത് അനുഗ്രഹമാണ്.
All my children, on the first day that I dragged them when they were 3 years old to a nursery school, they were crying on the first day.
എന്റെ മക്കള് എല്ലാവരും തന്നെ ഏതാണ്ട് 3 വയസ്സ് കഴിഞ്ഞപ്പോൾ അവരെ നേഴ്സറി സ്കൂളിലേക്ക് ഞാൻ ബലമായി പിടിച്ചുകൊണ്ട് പോയായിരുന്നു. അവർക്ക് ആർക്കും ഇഷ്ടമായിരുന്നില്ല സ്കൂളിൽ പോകാൻ.
I'm sure they didn't understand why their father is dragging them and leaving them with some strange boys in some unknown place.
ആ കുഞ്ഞുങ്ങളൊന്നും ആ സമയത്ത് ഒരിക്കലും ഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ഈ ഡാഡി ഞങ്ങളെ മനസ്സില്ലാതെ വലിച്ചുകൊണ്ട് പോയിട്ട് അപരിചിതരായ മറ്റ് കുട്ടികളോടൊത്ത് അറിയപ്പെടാത്തൊരു സ്ഥലത്താക്കിയിട്ട് പോരുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവരെ സമയത്തോളം തികച്ചും ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. എന്നാൽ ഇന്ന് എന്റെ മക്കളെല്ലാം അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുവാൻ അവരുടെ പിതാവ് ആഗ്രഹിച്ചു എന്നുള്ളതിൽ അവർ നന്ദിയുള്ളവരാണ്.
I used to compel them to practice the piano.
Piano vaikkunnathu parichayikkanayittu ende kunningale palarey nirbandhichumayirunnu. Avarku prarambathil adu varu ishtamayirunnu.
Today every one of them is thankful that they can play that instrument.
Enikku naalan makkalana inne naalu perum valare nanniyullavarana njan cherpathile avare piano vaikkunnathil nirbandhichathana.
Do you ask your children to do something hard?
നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ പറയുമോ? നിശ്ചയമായി.
That's how they develop character.
അവർ സ്വഭാവ ശുദ്ധിയുള്ളവരായി വളരുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്താണ്.
But you never ask them to do something impossible.
എന്നാൽ അസാധ്യമായിരിക്കുന്ന ഒരു കാര്യവും നാം ആരും നമ്മുടെ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുകയില്ല.
Even when you ask them to do something hard, it is for their good.
വളരെ വിഷമകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചെയ്യുവാൻ പറഞ്ഞാലും അവരുടെ നന്മയ്ക്കാണതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്.
Do you give your little children a vaccination or an injection?
നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധത്തിനുള്ള കുത്തിവെപ്പ് കൊടുക്കാറില്ലേ?
I have never seen a child in my life that rejoices in getting an injection.
ഒരു വാക്സിനേഷന്റെ സൂചി കുത്തുന്നതിൽ വളരെ ആസ്വദിച്ച് സന്തോഷിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
Never.
ഒരിക്കൽ പോലും അങ്ങനെ
painful for them.
അവരെ സംബന്ധിച്ചിടത്തോളം വേദനാജനകവും അവരിഷ്ടപ്പെടാത്ത കാര്യവുമാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളത്.
Whether they cry or not, you catch their hand and you give it.
കുഞ്ഞുങ്ങൾ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും ബലമായിട്ട് കൈപിടിച്ചിട്ട് ഈ വാക്സിനേഷനെ നിങ്ങൾ അവരെ വിധേയരാക്കാറുണ്ട്.
They will understand when they are older.
അവർ വളർന്നു വരുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇതിന്റെ പുറകിലെ ഹൃദയം എന്തായിരുന്നു.
God is a good God.
ദൈവം ഒരു നല്ല ദൈവമാണ് എന്ന് ഞാൻ ഇന്ന് രാത്രി
ഓർത്തു. He is a better father and mother than you are.
എന്നെ നിങ്ങളെക്കാളും അനേകം മടങ്ങ് മെച്ചപ്പെട്ട സ്നേഹം നിറഞ്ഞ ഒരു പിതാവാണ് ദൈവം.
Everything that he asks us to do, even if it's difficult, it is for our good.
ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ തന്നെയും അവൻ നമ്മുടെ ആവശ്യപ്പെടുന്ന ഓരോ കാര്യവും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനും മാത്രമാണ്.
I remember once I had to take one of my children for surgery.
ഒരു സമയത്ത് എന്റെ മക്കളിൽ ഒരാളെ ഒരു ഓപ്പറേഷന് വേണ്ടി സർജറിക്കായി എനിക്ക് കൊണ്ടുപോകേണ്ടി വന്നു.
Painful for him, it was painful for me and my wife.
എനിക്ക് എന്റെ ഭാര്യയ്ക്കും അവനെ പോലെ തന്നെ വേദനാജനകമായ അനുഭവമായിരുന്നു ഈ ശസ്ത്രക്രിയ.
Nobody likes to see his child being cut open by a doctor.
ഒരു മാതാവും ഒരു പിതാവും അവരുടെ കുഞ്ഞ് ഈ ഡോക്ടറുടെ കത്തി വെക്കുന്നത് കാണുന്നതിന് ഇഷ്ടപ്പെടുന്നവരല്ല.
Why did I take him?
എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ എന്തിനാണ് ഈ കൊണ്ടുപോയത്?
പെയിൻഫുൾ.
അവന് അത് അത്യധികം വേദനാജനകമായിരുന്നെങ്കിലും അവന്റെ ആരോഗ്യത്തിന് അവന്റെ നന്മയ്ക്കായിട്ടാണ് ഞങ്ങളത്
സമ്മതിച്ചത്.
ഇന്ന് ആ മകൻ ആരോഗ്യമുള്ളവനായിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം അന്ന് അവൻ അനുഭവിച്ച വേദനയാണ്. ഞാൻ പറയുന്നതിന്റെ താല്പര്യം, ദൈവം എപ്പോഴും നമ്മോട് വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു പിതാവ് അല്ല എന്നുള്ളതാണ്.
യു ഡോണ്ട് ആസ്ക് യുവർ ചിൽഡ്രൻ ഓൾവേസ് ടു ഡു ഈസി തിങ്സ്.
നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എപ്പോഴും അങ്ങനെയുള്ള ഏറ്റവും ലളിതമായ കാര്യങ്ങൾ മാത്രമല്ലല്ലോ ചെയ്യുവാൻ പറയുന്നത്.
യു ഓൾവേസ് ഡു ആസ്ക് ദം ടു ഡു തിങ്സ് വിച്ച് ആർ ഫോർ ദേർ ഗുഡ്.
നിങ്ങൾ അവരോട് പറയുന്ന കാര്യങ്ങളെല്ലാം അവരുടെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള കാര്യങ്ങളായിരിക്കും.
പ്ലീസ് റിമെമ്പർ ദാറ്റ് എവരിതിങ് ഇൻ ദിസ് ബുക്ക് ഗോഡ് ഹാസ് കമാൻഡഡ് ഇസ് ഫോർ അവർ ഗുഡ്.
അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ദൈവത്തിന്റെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെയും നിങ്ങളുടെയും
നന്മയ്ക്കായിട്ട്.
നിങ്ങൾ ഈ കാര്യം വിശ്വസിക്കുമെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾ
മനസ്സിലാക്കി.
വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ.
See, when I drag my little child at the age of 3 to school, he doesn't believe it is for his good.
മൂന്ന് വയസ്സുള്ള എന്റെ മകനെ ഞാൻ കൈക്ക് പിടിച്ച് വലിച്ച് നേഴ്സറി സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് അവന്റെ നന്മയ്ക്കാണെന്ന് അവൻ അശേഷം അപ്പോൾ വിശ്വസിക്കുന്നില്ല.
You want to go and ask him that day, do you believe that daddy has done something good for you today?
ആ സമയത്ത് കുഞ്ഞിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണെന്നിരിക്കട്ടെ, നിന്റെ ഡാഡി എന്നെ വളരെ സ്നേഹിക്കുന്നു, നിനക്കൊരു നന്മ ചെയ്യുകയാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അവൻ ഒരു മടിയും കൂടാതെ പറയും, എനിക്ക് അങ്ങനെ അശേഷം ചിന്തയില്ല.
You ask him today, say yes.
എന്നാൽ ഇന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ആ മകനോട് നിങ്ങൾ ചോദിച്ചാൽ പറയും, അതെ, എന്റെ നന്മയ്ക്കായിട്ടായിരുന്നു ഡാഡി അങ്ങനെ ചെയ്തത്.
How has he changed his mind?
മകന്റെ മനോഭാവത്തിന് മാറ്റമുണ്ടായത് എങ്ങനെയാണ്? അവൻ വളർന്നു വന്നു, അവന് തിരിച്ചറിവുണ്ടായി.
So in the same way, when you read the Bible,
അതുപോലെ തന്നെ നിങ്ങൾ തിരുവചനം വായിക്കുമ്പോൾ,
this is all hard.
മിക്കപ്പോഴും തുടക്കത്തിൽ ഇത് വളരെ കഠിനമായ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നുന്നു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന നിലവാരങ്ങളാണ്. ആർക്ക് ഈ വചനങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ
കഴിയും?
അത് കാണിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, ഈ രണ്ടു മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ മാനസിക വളർച്ചയെ ആത്മീയമായി നിങ്ങൾക്കുണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ്. എന്നാൽ വളർന്നു കഴിഞ്ഞ കുഞ്ഞുങ്ങളാരും ഈ നേഴ്സറി സ്കൂളിൽ പോകുന്നത് സ്നേഹമില്ലായ്മയാണെന്ന്
പറയും.
അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ദൈവവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം നിങ്ങളൊരു ശിശുവാണോ ആത്മീയമായി വളർച്ച പ്രാപിച്ച വ്യക്തിയാണോ എന്നുള്ളത് തെളിയിച്ചു തരും.
സം ഓഫ് ദോസ് ചിൽഡ്രൻ ഹൂം ഐ ഹാഡ് ടു ഡ്രാഗ് ടു സ്കൂൾ വെൻ ദേ വർ 3 ഇയേഴ്സ് ഓൾഡ്.
മൂന്ന് വയസ്സുള്ളപ്പോൾ സ്കൂളിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകേണ്ടി വന്ന ആ കുഞ്ഞുങ്ങൾ ചിലരുണ്ടല്ലോ.
When they were 17 years old, I see them sitting up past midnight. I have to tell them to please go to sleep. That's enough studying.
17 വയസ്സുള്ള സമയത്ത് പഠിത്തത്തിലുള്ളതായിരിക്കും അത്യധിക താല്പര്യം കൊണ്ട് അർദ്ധരാത്രി വരെ ഉണർന്നിരുന്ന് വായിക്കുന്ന കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ പറയേണ്ടി വന്നിട്ടുണ്ട്, മോനെ പാതിരാത്രി ആയല്ലോ, ഇനി കിടന്നുറങ്ങ്.
How is it they changed?
ഈ കുഞ്ഞുങ്ങളുടെ മനോഭാവത്തിൽ വന്ന വ്യത്യാസം കണ്ടോ?
They grew up.
അവർ വളർന്നു വന്നു.
And when I see a believer who is careless about scripture, careless about obedience to God, I know he's a baby.
അതുകൊണ്ട് തന്നെ ദൈവവചനം വായിക്കുന്ന വിഷയത്തിലോ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന കാര്യത്തിലോ അശ്രദ്ധനായിട്ട് നാളുകൾ തുടരുന്ന ഒരാളിനെ കാണുമ്പോൾ എനിക്ക് വ്യക്തമാണ് അവൻ ഒരു ആത്മീയ ശിശുവാണ്.
And when I see a grown up, when I see someone diligently studying the word of God to obey it, I know he's grown up.
മറിച്ച് ദൈവത്തിന്റെ വചനം ശ്രദ്ധാപൂർവ്വം അനുസരിക്കുവാനുള്ള മനസ്സോടെ വായിക്കുന്ന ഒരാളെ കാണുമ്പോൾ അപ്പോൾ അതും എനിക്ക് വ്യക്തമാണ് അവൻ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്നവനാണ്.
യു നോ വെൻ യു റീഡ് ദ വേർഡ് ഓഫ് ഗാഡ് യുവർ ആറ്റിറ്റ്യൂഡ് ടു ഇറ്റ് ഷോസ് യു വെദർ യു ആർ എ ബേബി ഓർ വെദർ യു ആർ ഗ്രോൺ അപ്പ്.
നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ വചനങ്ങളോട് നിങ്ങൾക്കുള്ള മനോഭാവം നിങ്ങൾക്ക് തന്നെ വെളിവാക്കി തരും, നിങ്ങൾ ഒരു ആത്മീയ ശിശുവാണോ അതോ വളർച്ചയുള്ള ഒരു ദൈവവൈതലാണോ.
I'm not saying we shouldn't be babies. We all are babies at one stage, but we shouldn't be babies forever.
ശൈശവത്തിലൂടെ നാം കടന്നുപോകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. നാം എല്ലാം തുടങ്ങുന്നത് അങ്ങനെയാണ്, എന്നാൽ എന്നും ശിശുക്കളായിട്ട് ഇരിക്കരുത് എന്നാണ്.
We have to grow up.
നമുക്ക് കർത്താവിൽ വളരേണ്ട ആവശ്യമുണ്ട്.
We just like the grown up son takes his study seriously, we take God's word seriously.
വളർച്ച പ്രാപിക്കുന്ന ഈ മകൻ അവന്റെ ചെറുപ്പത്തിലെ മനോഭാവം വിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ നാമും ദൈവവചനത്തിലുള്ള മനോഭാവത്തിൽ മാറ്റമുള്ളവരാകണം.
Now many of you here have parents.
ഇവിടെ ഇരിക്കുന്ന മിക്കവരും മാതാപിതാക്കന്മാരാണല്ലോ.
Is there any parent sitting here who can say I am happy that my children is careless about his study?
നിങ്ങളിൽ ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ എന്റെ കുഞ്ഞുങ്ങൾ പഠനത്തിൽ വളരെ അശ്രദ്ധയുള്ളവരാണ്, ഞാൻ വളരെ സന്തോഷിക്കുന്നു, അങ്ങനെ ആരെങ്കിലും പറയുമോ? ആരും പറയില്ല.
No parent is happy if his child is careless about his study.
തന്റെ പഠനത്തെക്കുറിച്ച് തികച്ചും അശ്രദ്ധനായിരിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് ഒരു മാതാവും ഒരു പിതാവും സന്തോഷിക്കില്ല.
Is any parent here happy that you got a disobedient child?
അനുസരണക്കേടുള്ള ഒരു മകൻ മകൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതിൽ നിങ്ങളിൽ ആരെങ്കിലും സന്തുഷ്ടരാണോ?
Is there any parent here who is happy that your child is always arguing with you and telling you you're wrong?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് നിരന്തരം തർക്കിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ
സന്തോഷമുള്ളവരാണോ?
നിങ്ങളിൽ ഒരാൾ പോലും അങ്ങനെയുള്ളവരാകുകയില്ല.
You think God is happy when his children argue with him and say, why should I do that?
നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം എന്ന് വിചാരിച്ച് പിതാവായ ദൈവത്തോട് മത്സരിക്കുന്ന തർക്കിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവം സന്തുഷ്ടനാണെന്ന്?
You think God is happy with a child who is careless about studying the scriptures, careless about obedience to his word?
ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിലും അതനുസരിക്കുന്നതിലും തികച്ചും അശ്രദ്ധനായിരിക്കുന്ന ഒരു പൈതലിനെ കുറിച്ച് മകനെ മകളെ കുറിച്ച് ദൈവം സന്തോഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു?
What delight God has when anywhere in the world he sees a child who says, Lord, I want to obey your word.
ലോകം മുഴുവനും അന്വേഷിക്കുമ്പോൾ തന്റെ വചനം തന്റെ സ്നേഹത്തിന്റെ വാക്കുകൾ അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുമ്പോൾ പിതാവിന്റെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കുന്നു.
You know, one mark of a baby is that he only thinks of what he can get from his father.
ഒരു ശിശുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം അവനെപ്പോഴും തനിക്ക് എന്ത് ലഭിക്കും കിട്ടും എന്നുള്ളത് മാത്രം ചിന്തിക്കുന്നവനാണ്.
Because daddy is a businessman.
അവന്റെ പിതാവ് ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ,
traveled on a business trip.
ബിസിനസ് യാത്രയ്ക്ക് എപ്പോഴെങ്കിലും അവൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ,
the father comes back after a long business trip.
ദീർഘമായിരിക്കുന്ന ഒരു ബിസിനസ് യാത്ര കഴിഞ്ഞ് പിതാവ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ,
what does the 3-year-old son say?
വീട്ടിലുള്ള 3 വയസ്സുള്ള അവന്റെ മകൻ എന്തായിരിക്കും പറയുന്നത്, പ്രതീക്ഷിക്കുന്നത്?
Daddy, what did you bring for me?
അവന്റെ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, അപ്പ യാത്ര കഴിഞ്ഞ് വന്നല്ലോ, എനിക്ക് എന്താ കൊണ്ടുവന്നത്?
Did you bring me some toy? Did you bring me some chocolate?
എനിക്ക് എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ ചോക്ലേറ്റോ ഇതുവല്ലോ നീ കൊണ്ടുവന്നിട്ടുണ്ടോ?
What is the 25-year-old son say?
25 വയസ്സുള്ള ഒരു മകനും അവൻ ഉണ്ടെന്ന് വിചാരിക്കുക, അവൻ എന്തായിരിക്കും ചോദിക്കുന്നത്?
Daddy, how was business? Did you get some orders? Is our business going to prosper?
പ്രായപൂർത്തിയുള്ള മകൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഡാഡി നിന്റെ ബിസിനസ് യാത്ര എങ്ങനെയിരുന്നു, പുതിയ എന്തെങ്കിലും ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടോ, ബിസിനസ് മെച്ചപ്പെടുമോ, ഇതായിരിക്കും അവന്റെ ചോദ്യം.
What do you ask God?
നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
When you pray,
നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് എന്തൊക്കെയാ ചോദിക്കുന്നത്?
Do you say, God, what can you give me now? Give me this, give me that, give me the other thing, one chocolate, some toy, something or the other?
3 വയസ്സുള്ള ഈ കുഞ്ഞിനെ പോലെ, കർത്താവേ നിനക്ക് എന്തൊക്കെയാ നിന്റെ കയ്യിലുള്ളത് എനിക്ക് തരാൻ, ചോക്ലേറ്റോ ബിസ്ക്കറ്റോ കളിപ്പാട്ടമോ, ഇതൊക്കെ ചോദിക്കുന്ന കുഞ്ഞിനെ പോലെയാണോ നാം പ്രാർത്ഥിക്കുന്നത്?
That's okay. But that shows you're only 3 years old.
അങ്ങനെ ചോദിക്കുന്ന പാപമല്ല കേട്ടോ, പക്ഷെ അത് തെളിയിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ശൈശവാവസ്ഥ പിന്നിട്ടില്ലാത്ത ഒരു മകനോ മകളോ ആണ്.
Some of you who think you're very mature, you're actually babies. You probably discovered that today.
വളരെ ആത്മീയ പക്വതയുള്ളവരെന്ന് അഭിമാനിച്ചിരിക്കുന്ന നിങ്ങൾ പലരോടും ഞാൻ പറയട്ടെ, പിടങ്ങരുത് കേട്ടോ, നിങ്ങൾ പലരും ആത്മീയ ശിശുക്കൾ മാത്രമാണ്.
I'm not saying that to insult you. I'm saying that so that you can stop being like that.
നിങ്ങളെ ആരെയും അപമാനിക്കുവാൻ വേണ്ടിയല്ല ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. യാഥാർത്ഥ്യബോധമുള്ളവരായിട്ട് ശൈശവത്വം പിന്നിട്ട് വളർച്ച പ്രാപിക്കണം, അതിനുവേണ്ടിയാണ് പറയുന്നത്.
How many of you are concerned about God's business, your father's business, to see how his business is spreading in this world?
പ്രായപൂർത്തിയുള്ള മകൻ ചോദിക്കുന്നത് പോലെ സ്വർഗീയ പിതാവിന്റെ ബിസിനസ്, അവന്റെ ഭൂമിയിലെ രാജ്യത്തിന്റെ വ്യാപ്തി, അവന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് വിചാരമുള്ള ചോദിക്കുന്ന എത്ര പേരിവിടെയുണ്ട്?
You know what Jesus said to Joseph and Mary at the age of 12?
12 വയസ്സുള്ള ബാലനായിരുന്ന സമയത്ത്, യെരുശലേമിൽ നിന്ന് മടങ്ങിപ്പോകുന്ന സമയത്ത് യേശു മാതാപിതാക്കന്മാരോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
Don't you know that I must be about my father's business?
എന്റെ പിതാവിനുള്ളതിൽ അവന്റെ ഹൃദയത്തിന്റെ ചിന്തയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്നാണ് അവൻ ചോദിച്ചത്.
Do you have a burden for the work of God in Kerala or Alappuzha or India?
Alappuzhayilo Keralathilo Indiyilo Kartavinte pravarthi Deiva rajyathinte vyapthi ee karyangale kurichulla oru bharam ningalude hrudayathil undo?
That is a mature Christian.
Pakkuvayullathayirikkunna oru vyaktiyude lakshanamaana avante chodyam
ullavayirikkum. Christian is, Lord, give me this, give me that, give me the other thing.
ശൈശവാവസ്ഥയിലുള്ള ഒരു ക്രിസ്ത്യാനി ചോദിക്കുന്നത് ഈ കുഞ്ഞിനെ പോലെ കളിപ്പാട്ടങ്ങളും
മിഠായിമാരും.
നാം പ്രായപൂർത്തി എത്തിയവരെന്ന് വിചാരിക്കുന്നെങ്കിലും നാമും അതുപോലെ തന്നെ വീട്, ജോലി, ഉദ്യോഗക്കയറ്റം ഇതൊക്കെ ചോദിക്കുന്നവരായിരിക്കും.
And when God gives us those things, we are very happy, just like the child who got the chocolate or the ice cream.
ഐസ്ക്രീമും ചോക്ലേറ്റും കിട്ടുമ്പോൾ കുഞ്ഞ് വളരെ സന്തുഷ്ടനാകുന്നതുപോലെ നാം ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നൽകിക്കഴിയുമ്പോൾ നാമും വളരെ നന്ദിയുള്ളവരാണ്, സന്തുഷ്ടരാണ്.
3-year-old is not bothered whether his father's business is losing or prospering.
തന്റെ പിതാവിന്റെ ബിസിനസ് അടച്ചുപൂട്ടിയാലും അഭിവൃദ്ധി പ്രാപിച്ചാലും 3 വയസ്സുകാരന് അത് പ്രശ്നമേ അല്ല.
And when a Christian is not bothered about how God's work is going on in this land, he's a baby.
ദൈവത്തിന്റെ ഈ രാജ്യത്തുള്ള ഭൂമിയിലെ വേല, പ്രവൃത്തി, അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അതിനെക്കുറിച്ചുള്ള ഭാരങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ നിറയാത്തിടത്തോളം കാലം എന്നൊരു ആത്മീയ
ശിശുവാണ്.
നിങ്ങൾ ഒരു ശൈശവാവസ്ഥയിലൂടെ കടന്നു പോകുന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റല്ല. ഞാൻ പറയുന്നതിന്റെ താല്പര്യം എന്നും ശിശുക്കളായിരിക്കാൻ ഇടയാകാതിരിക്കട്ടെ.
What if you say you're a believer for 30 years and you still behave like a 3-year-old baby?
കഴിഞ്ഞ 30 വർഷമായി ഞാൻ വീണ്ടും ജനം പ്രാപിച്ച ഒരു വിശ്വാസിയാണെന്ന് നിങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയും ഒരു ശിശുവിനെ പോലെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്താൽ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്?
I won't get angry with you.
അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ആരോടും ഞാൻ കോപിക്കുകയില്ല.
God also is not angry with you.
ദൈവവും അങ്ങനെയുള്ള ആരോടും കോപിഷ്ഠനല്ല.
Supposing you had a 30-year-old child who's got the mind of a 3-year-old, will you be angry with that child?
നിങ്ങൾ ആർക്കെങ്കിലും 30 വയസ്സ് പ്രായമുണ്ടെങ്കിൽ, ഒരു 3 വയസ്സുകാരന്റെ ബുദ്ധി വളർച്ച മാത്രമുള്ള ഒരു മകൻ ഉണ്ടെങ്കിൽ ആ മകനോട് നിങ്ങൾ ആരെങ്കിലും കോപിക്കുമോ? ഒരിക്കലുമില്ല.
ഓൾവേസ് ഫീൽ സോറി.
നിങ്ങൾക്കെപ്പോഴും അവനെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപമായിരിക്കും.
This poor child, what a lot he could have accomplished in 30 years, but poor child, he's got the mind of a 3-year-old.
30 വർഷം കൊണ്ട് എന്റെ മകനെ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കാമായിരുന്നു, മനസ്സിലാക്കാമായിരുന്നു. എന്നാൽ പാവം കുഞ്ഞ് അവന്റെ അവസ്ഥയെന്നോർത്ത് സഹതപിക്കുന്ന ഒരു പിതാവായിരിക്കുന്നു.
I don't believe God is angry with his children, but he's very sad when he looks at some of them.
അങ്ങനെയുള്ള ജീവിതത്തിലെ ശിശുക്കളെ ഓർത്ത് സ്വർഗീയ പിതാവ് കോപിഷ്ഠനല്ല എന്ന് എനിക്കറിയാം. എന്നാൽ അവന്റെ ഹൃദയം വളരെ വേദനിക്കുന്നുണ്ട് ഈ ആത്മീയ ശിശുക്കളെ നോക്കി.
He's sad just like you are sad over a retarded child.
ബുദ്ധിമാന്യമുള്ളതായിരിക്കുന്ന ഒരു കുഞ്ഞിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കുന്നത് പോലെ ആത്മീയ ശൈശവത്തിൽ ദീർഘനാളുകൾ കഴിയുന്നവരെ ഓർത്ത് പിതാവ് ദുഃഖിക്കുന്നു.
I was telling you there are 2 ways you can look at this verse.
യോഹന്നാന്റെ ലേഖനം 2:6 രണ്ട് വിധത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാം എന്നാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്.
Like a tough question paper which how can we ever live like this?
ഒന്നാമത്തെ മനോഭാവം വളരെ വിഷമം പിടിച്ച ഒരു കടങ്കഥ പോലെയുള്ളതായിരിക്കുന്ന പരീക്ഷ അഭിമുഖീകരിക്കുന്ന കുഞ്ഞിനെ പോലെ.
The other is
മറ്റേ മനോഭാവം
like if you won a lottery of 1 crore rupees.
1 crore rupees ലോട്ടറിയിൽ സമ്മാനം കിട്ടിയ ഒരാളിന്റെ മനോഭാവത്തോടെ നിങ്ങൾക്ക് ഈ വാക്യം വായിപ്പാൻ കഴിയും.
I don't believe in lotteries and not encouraging anybody to try that either.
എനിക്ക് ഭാഗ്യക്കുറിയിൽ വിശ്വാസമില്ല. നിങ്ങൾ ആരും ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ഞാൻ ഉത്സാഹിപ്പിക്കത്തുമില്ല.
But there are people in the world who do it.
ലോകത്തിൽ അനേകരും ആ കാര്യങ്ങൾ തൽപരരാണ്. അവര് ലോട്ടറിയുടെ സമ്മാനം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്.
By the way, I'll tell you why I don't believe in lotteries.
പറഞ്ഞ കൂട്ടത്തില് എന്തുകൊണ്ടാണ് ഈ ഭാഗ്യക്കുറിയിൽ എനിക്ക് ലോട്ടറിയിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതെന്നും കൂടെ പറയാം.
ബിക്കോസ് say 10 lakhs of people buy 1 rupee ticket.
1 രൂപ വിലയുള്ളതായിരിക്കുന്ന ലോട്ടറി ടിക്കറ്റ് 10 ലക്ഷം പേര് വാങ്ങിച്ചെന്ന് വിചാരിക്കുക.
And one man gets the 10 lakhs.
ഈ 10 ലക്ഷം കൂടെ ഒരാൾക്ക് കിട്ടുന്നു.
Supposing I am the man.
ഞാനാണ് ലോട്ടറി അടിച്ച ഭാഗ്യവാൻ എന്ന് വിചാരിക്കുക.
I have to be happy at the cost of making 10 lakh people unhappy and I don't want that.
10 ലക്ഷം പേര് ദുഃഖിതര് അല്ലെങ്കിൽ അല്പം നിരാശരാക്കിയിട്ട് എനിക്ക് ധനികനാകണ്ട, അവരുടെ ചെലവിലായിരിക്കും ഞാൻ സന്തോഷിക്കുന്നത്.
If I make 10 lakhs, let me work hard and make it myself, but not at the cost of making 10 lakh people.
10 ലക്ഷം രൂപ എനിക്ക് സമ്പാദിക്കണമെന്ന് ഒരു കഠിനാധ്വാനം ചെയ്ത് ഞാൻ 10 ലക്ഷം സമ്പാദിക്കാം, മറ്റുള്ളവരുടെ ചിലവിൽ അവരുടെ നിരാശയിൽ എനിക്ക് സന്തോഷിക്കാം.
That is why I don't believe in lottery.
അതുകൊണ്ടാണ് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കാത്ത
വ്യക്തിയാണ്. But if you get a lottery, you're so happy.
എന്നാൽ നമുക്കറിയാം ലോകത്തിൽ ഒരു ലോട്ടറി അടിക്കുന്ന ഒരാൾ എന്തോ ഒരു സന്തോഷമാണ്.
What all I can buy now? I can buy that big house and I can buy a good car and I can do so many things.
ഇത്രയും നാളെ സ്വപ്നം മാത്രം കണ്ടിരുന്ന എന്തെല്ലാം കാര്യങ്ങള്, ഒരു സ്വപ്ന ഭവനം, കാറ്, എന്തെല്ലാം വാങ്ങിക്കാം, ആകെ സന്തോഷമാണ്.
We can look at this verse like that also.
ആ മനോഭാവത്തിലും ഈ വാക്യം നമുക്ക് ചിന്തിക്കാൻ കഴിയും.
You mean I can walk on this earth like Jesus walked?
കർത്താവേ, നീ പറയുന്നത് യേശു ഭൂമിയിൽ നടന്ന പോലെ എനിക്കും ഈ ഭൂമിയിൽ നടക്കാൻ കഴിയുമല്ലോ.
You mean I can always be happy like he was always happy?
യേശു സദാ സന്തുഷ്ടനായിരുന്ന പോലെ എനിക്കും ഭൂമിയിലെ ജീവിതത്തിൽ ഉടനീളം സന്തോഷിക്കാൻ കഴിയുമല്ലോ.
You mean I can always chase the devil away like Jesus chased the devil away?
യേശു ചെയ്ത പോലെ നിരന്തരമായിട്ട് സാത്താനെ ഓടിക്കുന്ന ഒരുവനായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമല്ലോ.
You mean I can live on this earth without any fear like Jesus lived without any fear?
ഭയത്തിന്റെ ലാഞ്ചന പോലും ഹൃദയത്തെ സ്പർശിക്കാതെ യേശു ഭൂമിയിൽ ജീവിച്ചതുപോലെ എനിക്കും ജീവിക്കാൻ കഴിയുമെന്നോ?
You mean I can live such a fulfilling life and be such a tremendous blessing to thousands of people like Jesus was?
യേശുവിനെ പോലെ ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് അനുഗ്രഹം പകർന്ന് അനുഗ്രഹത്തിന്റെ നിറവിലൊരു ജീവിതം എനിക്ക് ഭൂമിയിൽ സാധിക്കുമെന്നോ?
Lord, this is fantastic. I never knew I could do that.
കർത്താവേ, ഇത് അവിശ്വസനീയമാകും വണ്ണം അത്ര വലിയ കാര്യമായിരിക്കുന്നു. എനിക്കിത് വിശ്വസിപ്പാൻ തന്നെ ബുദ്ധിമുട്ട്.
ഐ ബിലീവ് ഇറ്റ്.
എന്നാൽ നിന്റെ വചനമായതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. ഈ വലിയ സാധ്യത.
God will do miracles in such a person's life.
അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതം
പ്രവർത്തിക്കുന്നു.
ദൈവത്തിന്റെ വചനം യേശു നടന്നതുപോലെ യേശുവിൽ വസിക്കുന്നവൻ നടക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ സാധ്യത നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നതായി കണ്ട് വിശ്വാസത്തോടെ നിങ്ങൾ ഈ കാര്യം എടുക്കണം.
You know, Mahatma Gandhi and Radhakrishnan were, President Radhakrishnan were people who had a great admiration for Jesus Christ.
നമ്മൾ പലർക്കും അറിയാവുന്നതുപോലെ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണനും യേശുക്രിസ്തുവിനെ വളരെയധികം ആദരവോടും ആരാധന മനോഭാവത്തോടും കൂടി കണ്ടവരായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് ഇവർക്ക് രണ്ടുപേർക്കും വലിയ അഭിപ്രായമൊന്നുമില്ലായിരുന്നു. അവരും ഈ രണ്ടുപേരും ക്രിസ്ത്യാനികളല്ലായിരുന്നു. എന്നാൽ അവർ പറഞ്ഞ രണ്ട് പ്രസ്താവനകൾ ഞാൻ ഓർക്കുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു,
യു ക്രിസ്ത്യൻസ് make such extraordinary claims but you live such ordinary lives.
ക്രിസ്ത്യാനികളായ നിങ്ങൾ അസാധാരണമായിരിക്കുന്ന അവകാശവാദങ്ങൾ മുഴക്കുന്നവരാണ്, പക്ഷേ നിങ്ങളുടെ ജീവിതം തികച്ചും സാധാരണമാണ്.
You say you're in touch with God, you're filled with the Holy Spirit and all fantastic things, but you live just like any other person in the world.
ദൈവവുമായി നേരിട്ട് ബന്ധമുള്ളവർ, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവർ എന്നൊക്കെ നിങ്ങൾ അവകാശവാദം മുഴക്കുമെങ്കിലും നിങ്ങളുടെ ജീവിതം ശ്രദ്ധിക്കുമ്പോൾ തികച്ചും സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ.
It's true.
അത് സത്യമായിരുന്നു.
The second thing they said was,
രണ്ടാമത് പറഞ്ഞ വാചകം ഇതാണ്,
if every Christian in India lived like Jesus Christ, there'll be no more Hindus in India.
വളരെ ചിന്തിപ്പിക്കേണ്ടതായിരിക്കുന്ന വചനങ്ങളാണ്. ഭൂമിയിൽ, കേരളത്തിൽ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരെല്ലാം യേശു ജീവിച്ച പോലെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ആരും ഉണ്ടായിരിക്കില്ല.
So where does the failure lie?
എവിടെയാണ് പരാജയം സ്ഥിതി ചെയ്യുന്നത്?
Well, we can criticize the RSS and we can criticize the Hindu fundamentalists.
Namukku venengile RSS kareyo Hindu vargiyavadigaleyokke kutram parayan eluppamaanu.
I don't do that.
Enikku avare kutram paranju nadakkana sheshan thaalpiriyam.
I don't even blame other people.
Angane ulla snehithare mathramalla mattu aareyum thanne vimarshikkan kutram paranju enikku aagrahamilla.
We means including me, we Christians failed the Lord Jesus Christ in India.
എന്നെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പറയാറുണ്ട്, നാം ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിന് ഏറ്റവും വലിയ നാണക്കേട് വരുത്തി വെക്കുന്നവരാണ്, പരാജയപ്പെട്ടവരാണ്.
I'm not saying you Christians, I'm saying we Christians.
ഞാൻ പറയുന്നത് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, നിങ്ങൾ ക്രിസ്ത്യാനികളായ നിങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, നാം എന്നാണ് പറഞ്ഞത്, എന്നെയും ഉൾപ്പെടുത്തി.
ഇന്ത്യ has not rejected Jesus Christ.
നാം ജീവിക്കുന്ന ഈ രാജ്യം ഇന്ത്യ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം.
ഇന്ത്യ ഹാസ് റിജക്റ്റഡ് ദ ക്രൈസ്റ്റ് ദേ ഹാവ് സീൻ ഇൻ ക്രിസ്ത്യൻസ്.
ഇന്ത്യയിലെ ക്രിസ്ത്യാനികളിൽ ഇന്ത്യക്കാർ കണ്ട ക്രിസ്തുവിനെ മാത്രമേ അവർ
തിരസ്കരിച്ചിട്ടുള്ളൂ.
ക്രിസ്ത്യാനികളായിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരിൽ അവരുടെ വീട്ടിലെ ഒരുമിച്ചുള്ള താമസം, ഇതിലൊക്കെ അവർ കണ്ടിട്ടുള്ള ക്രിസ്തുവിനെ മാത്രമേ അവർക്ക് വേണ്ടെന്ന്
പറഞ്ഞിട്ടുള്ളൂ.
യേശു ക്രിസ്തുവിൽ വസിക്കുന്നവരാണ് എന്നൊക്കെയുള്ള വലിയ അവകാശവാദം മുഴക്കുന്ന ക്രിസ്ത്യാനികൾ,
ordinary lives fighting with each other just like any other human being.
മറ്റേതൊരു മനുഷ്യരെയും പോലെ അന്യോന്യം വഴക്കടിച്ച് മത്സരിച്ച് ജീവിക്കുന്ന വെറും സാധാരണ മനുഷ്യർ. അവകാശവാദങ്ങൾ വളരെ വലുത്.
Fighting for money,
പണത്തിനു വേണ്ടി മല്ലടിക്കുന്നവർ.
Property,
വസ്തുവിനു വേണ്ടി വഴക്കടിക്കുന്നവർ.
Arguing about dowry at the time of marriage just like anybody in the world.
ലോകത്തിലുള്ള മറ്റേതൊരു വ്യക്തിയെയും പോലെ വിവാഹ സമയത്ത് സ്ത്രീധനത്തിനു വേണ്ടി മത്സരിക്കുകയും വഴക്കിടുകയും ചെയ്യുന്നവർ.
Can you imagine Jesus going around fighting for money or property?
പണത്തിന് വേണ്ടിയോ വസ്തുക്കൾക്ക് വേണ്ടിയോ യേശു ഭൂമിയിൽ ആരോടെങ്കിലും തർക്കിക്കുന്നത് നിങ്ങൾക്ക് ഭാവനയിലെങ്കിലും കാണാൻ കഴിയുമോ?
You say, if we don't fight for property, how will we? Everybody will take advantage of us. How can we live here?
നിങ്ങൾ പറയുമായിരിക്കും, ന്യായമായി നമുക്ക് കിട്ടേണ്ട വസ്തുക്കൾക്ക് വേണ്ടി നാം അവകാശവാദം ഉന്നയിക്കുകയും അതിനുവേണ്ടി വഴക്കെടുക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ എല്ലാം എടുത്തുകൊണ്ട് പോകത്തില്ലേ?
There is no God. I agree with you 100%. It will be impossible to live.
ഞാൻ നിങ്ങളോട് 100% യോജിക്കാമായിരുന്നു. ദൈവം എന്ന് പറയുന്ന ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ,
if there is no God, then I would definitely exhort you, brother, fight for every paisa, otherwise you won't be able to live on this earth.
ഒരു ദൈവം സ്വർഗത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും പ്രബോധിപ്പിക്കുമായിരുന്നു, നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട ഓരോ പൈസയ്ക്ക് വേണ്ടിയും ഇഞ്ചോടിഞ്ച് പൊരുതുവാൻ.
You remember the story of Abraham and Lot?
അബ്രഹാമിന്റെയും ലോത്തിന്റെയും അനുഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
Their servants were one day fighting over property.
അവരുടെ ദാസന്മാർ ഒരു ദിവസം ശണ്ടയിട്ടു വസ്തുവകൾക്ക് വേണ്ടി.
Abraham was the uncle, Lot was a nephew.
അബ്രഹാമിന്റെ അനന്തരവനായിരുന്നു ലോത്ത് എന്ന് നമുക്കറിയാം.
And Abraham said, Lot, let's not fight.
അബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര, നമുക്ക് തമ്മിൽ വഴക്കുണ്ടാകുന്നത് ശരിയല്ല.
You take whatever you want, I'll take the rest.
നിനക്ക് ഇഷ്ടമുള്ള ഭൂപ്രദേശം ഇഷ്ടമുള്ളതൊക്കെ എടുത്തുകൊള്ളുക, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം.
Supposing you are, your father has died and the family property is divided, being divided, will you say that? You all take whatever you want and whatever is left, I'll take. Who will say that?
ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്ങനെ പറയും, പിതാവ് വിൽപ്പത്തിന് എഴുതാതെ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, ബാക്കിയുള്ള സഹോദരന്മാർ തമ്മിൽ വസ്തു വീതം വെക്കുമ്പോഴേ നിങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്തോളം എടുത്തോ, ബാക്കി എനിക്ക് മതിയെന്ന് ആരെങ്കിലും പറയുമോ? നമ്മൾ ആരും പറയത്തില്ല.
A man of God like Abraham will say.
എന്നാൽ അബ്രഹാമിനെ പോലെ ഒരു ദൈവത്തെ കണ്ടവന് അങ്ങനെ പറയാൻ പറ്റും.
Lot took the best part.
ലോത്ത് നീരോട്ടമുള്ള ഏറ്റവും മെച്ചമായിരിക്കുന്ന ഭൂപ്രദേശം തിരഞ്ഞെടുത്തു.
Abraham took what looked like the worst part.
വളരെ വിലമതിക്കാത്ത മോശപ്പെട്ട സ്ഥലമാണ് അബ്രഹാമിന് കിട്ടിയത്.
And if there was no God, that would have been the end of the story and we'd have said Abraham had a miserable time and finally died.
ദൈവം എന്നുള്ള ഒരു യാഥാർത്ഥ്യം ആയിരുന്നില്ലെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു പോഷത്വം പറ്റി അവന്റെ ജീവിതവും അരിഷ്ടത്തിൽ അവസാനിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് തീർക്കേണ്ടി വരുമായിരുന്നു.
But in the very next verse in Genesis 13 it says God came to Abraham at that time.
എന്നാൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ ലോത്ത് അവനിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് ദൈവം വന്ന് അബ്രഹാമിനോട്
സംസാരിക്കുന്നു.
ദൈവം പറഞ്ഞ വാക്കുകളുടെ ആത്മാവ് ഇതായിരുന്നു, നിങ്ങൾ തമ്മിൽ നടന്നതായിരിക്കുന്ന ഈ ഇടപാട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലോത്ത് ഏറ്റവും മെച്ചമായതിനെ കൈവശമാക്കുവാൻ അവൻ പരിശ്രമിച്ചത് ഞാൻ
ശ്രദ്ധിച്ചു.
ഫലഭൂയിഷ്ടമായിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുള്ള സോദോം ഗോമോറ പ്രദേശങ്ങൾ ലോത്തിന് അവന്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അബ്രഹാമിനോട് പറയാനുള്ളത്, നീ ഭയപ്പെടേണ്ട, അതെല്ലാം ലോത്തിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുവാൻ അധികം
സമയം.
നിനക്ക് കാണുവാൻ കഴിയുന്നിടത്തോളം, കണ്ണെത്തുന്ന ദൂരത്തോളം നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെ ഞാൻ തരും എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു.
And he kept his word. He gave it to Abraham's children.
ദൈവം തന്റെ വാക്ക് പാലിച്ചു എന്ന് നമുക്കറിയാം. അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം ആ ഭൂപ്രദേശം മുഴുവൻ നൽകി.
See, when you bring God into the picture, everything changes.
വിഷമകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവത്തെ നാം രംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചിത്രം ആകെ
മാറുകയാണ്.
യേശു ഭൂമിയിൽ ജീവിച്ചത് പിതാവിനെ കണ്ടിട്ടാണ്.
Your heavenly father cared for him all the time.
സ്വർഗീയ പിതാവ് യേശുവിനെ ഭൂമിയിലെ ജീവിതത്തിന്റെ ഓരോ സമയത്തും തനിക്ക് വേണ്ടി കരുതിയിരുന്നു.
That is how we can live.
അവണ്ണം തന്നെ അവന്റെ മക്കളായിരിക്കുന്ന നമുക്കും ഭൂമിയിൽ ജീവിപ്പാൻ കഴിയും.
Let me show you another of these fantastic verses in 1 John 4.
യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൽ നാം ആദ്യം വായിച്ചതുപോലെ അത്ഭുതകരമായിരിക്കുന്ന മറ്റൊരു വചനം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം.
Verse 17 of chapter 4.
4-ാം അധ്യായത്തിലെ 17-ാം വാക്യം.
As Jesus is, so also are we in this world.
17-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. യേശു ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു.
Isn't that amazing?
അത്ഭുതകരമായിരിക്കുന്ന ഒരു പ്രസ്താവനയല്ലേ?
And I can walk on this earth as Jesus walked.
യേശു നടന്നതുപോലെ ഭൂമിയിൽ എനിക്ക് നടക്കാം എന്നാണ് നാം ആദ്യം
ചിന്തിക്കുന്നത്.
യേശു യൗവണ്ണമായിരിക്കുന്നോ അവനായിരിക്കുന്ന പോലെ ഞാനും ഈ ഭൂമിയിലായിരിക്കുന്നു. ഏതൊരു അധികാരത്തോടുകൂടി യേശു ഭൂമിയിൽ നടന്നോ അതേ അധികാരത്തോടെ.
Demons trembled in front of him.
ഭൂതങ്ങൾ യേശുവിന്റെ സാന്നിധ്യത്തിൽ അലറി വിറച്ച് ഓടി എന്നാണ് നാം വായിക്കുന്നത്.
I believe that.
ഞാനത് മുഴുവൻ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു.
Not because of what I am, but because God's word is true.
ഞാൻ ആരെങ്കിലും ആയതുകൊണ്ടല്ല, ദൈവത്തിന്റെ വചനം സത്യമാകുന്നതുകൊണ്ട് എനിക്കും യേശു ഇരിക്കുന്നത് പോലെ ഭൂമിയിലായിരിക്കാൻ
കഴിയും. God's word will be fulfilled in anybody's life here if you believe it.
ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിയുടെ ജീവിതത്തിലും വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് നിവൃത്തി ഉണ്ടാകും.
But if you don't believe it, I can also say equally it will not be fulfilled.
എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതേ ഉറപ്പോടുകൂടി ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ആ വചനങ്ങൾ നിവൃത്തിയാകുകയുമില്ല.
You know, in the Old Testament there is a story about how the children of Israel were taken out of Egypt.
പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചുകൊണ്ടുപോയ ചരിത്രം നാം വായിക്കുന്നു.
And there were 600,000 men in that crowd.
ആ പുരുഷാരത്തിൽ 600,000 പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു.
And God told them,
ദൈവം അവരോട് പറഞ്ഞു,
I am going to take you to a land flowing with milk and honey.
പാലും
തേനും. You won't have to wander in the desert like this.
മരുഭൂമിയിൽ ഇതുപോലെ എന്നും നിങ്ങൾ കൂടെ നടക്കേണ്ടി വരികയില്ല. പാലും തേനും ഒഴുകുന്ന സമൃദ്ധമായിരിക്കുന്ന ഒരു ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും.
And listen to this.
ശ്രദ്ധിക്കുക.
Out of 600,000 people, 2 people believed God.
600,000 പുരുഷന്മാരുള്ള വലിയ സമൂഹത്തിൽ രണ്ടുപേർ മാത്രമേ ദൈവം പറഞ്ഞ വചനങ്ങൾ വിശ്വസിച്ചു. യോശുവയും കാലേബും മാത്രമായിരുന്നു.
You know what happened?
എന്താ സംഭവിച്ചതെന്ന് അറിയാമോ?
Only Joshua and Caleb went into the land.
ആ വലിയ പുരുഷാരം പുറപ്പെട്ട ആ വലിയ പുരുഷാരത്തിൽ ഈ രണ്ടുപേർ മാത്രമേ വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തെ.
All the others died in the wilderness.
മറ്റുള്ളവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി എന്ന് വായിക്കുന്നു. എന്തുകൊണ്ട്?
God says, even though I said it, it will be true in your life only if you believe it.
ദൈവം എപ്പോഴും പറയുന്ന ഇതാണ്, ഞാൻ തിരുവായി മൊഴിഞ്ഞ് അരളി ചെയ്ത വചനമാണെങ്കിൽ തന്നെയും നിങ്ങൾ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ അത്
സത്യമാകൂ.
വിശ്വസിച്ചവർ ദൈവത്തിന്റെ വാഗ്ദത്തം അവകാശമാക്കി.
Who did not believe it, did not enjoy it.
വിശ്വസിക്കാത്തവർ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പ്രവേശിച്ചു.
Okay, here is a promise.
ഇവിടെയും അതുപോലെ ഒരു
വാഗ്ദത്തം.
യേശു ആയിരിക്കുന്ന പോലെ നാമും ഈ ലോകത്തിൽ ആയിരിക്കുന്നു.
600,000 believers here.
നാം ജീവിക്കുന്ന ഈ ദേശത്ത് 600,000 പേരുണ്ടെന്ന് വിചാരിക്കുക.
And 2 people believe. Yeah, that's true for us.
ഈ വചനം കേൾക്കുമ്പോൾ, ഇത് വായിക്കുമ്പോൾ രണ്ടുപേർ അത് വിശ്വസിക്കുന്നുവെന്ന് വിചാരിക്കുക.
Those 2 people will live like this.
ഈ രണ്ടുപേർ മാത്രം ഈ വചനത്തിന്റെ പൂർത്തീകരണത്തിൽ
നിന്ന് ജീവിക്കും. All the other 600,000 will live like all the other human beings, fighting, quarreling, running after all these earthly things.
600,000 പേരിൽ ബാക്കിയുള്ള എല്ലാവരും തന്നെ ലോകത്തിന്റെ ഭൗതിക കാര്യങ്ങളുടെ പിറകെ പരക്കം പായുന്നവരായി വെറും സാധാരണ മനുഷ്യരായി
ജീവിക്കുന്നു.
ഇന്ന് അനേക ക്രിസ്ത്യാനികൾ അങ്ങനെയാണല്ലോ
ജീവിക്കുന്നത്.
യേശുക്രിസ്തുവിന്റെ നാമം ഈ ഭൂമിയിൽ കേരളത്തിൽ അപമാനിക്കപ്പെടുന്നതിന്റെ കാരണവും അതാണല്ലോ.
You know, we can be concerned that the number of Christians in India is only about 2%.
പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലോ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏതാണ്ട് 2.5 lakh ക്രിസ്ത്യാനികൾ ഉള്ളൂ എന്നുള്ളത്.
From 1966 to 1975, 9 years, I traveled all across India.
1966 മുതൽ 75 വരെയുള്ള 9 വർഷ കാലഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം അനേക തവണ ഞാൻ യാത്ര ചെയ്യുകയുണ്ടായി.
All from the easternmost to the westernmost, from the northernmost to the southernmost, I traveled.
ഇന്ത്യയുടെ കിഴക്കു നിന്ന് പടിഞ്ഞാറ് വരെയും വടക്കു നിന്ന് തെക്കു വരെയും അനേക തവണ യാത്ര ചെയ്യുകയുണ്ടായി.
So many Christian missions and churches and groups.
അനേക ക്രിസ്തീയ മിഷനറി പ്രസ്ഥാനങ്ങളും ക്രിസ്തീയ വിഭാഗങ്ങളും പ്രവർത്തനങ്ങളും എനിക്ക് ദർശിപ്പനിടയായി.
To see the state of Christianity in India.
ഇന്ത്യയിലെ ക്രിസ്ത്യാനിത്വത്തിന്റെ യഥാർത്ഥ അവസ്ഥ നേരിട്ട് കാണുവാൻ എനിക്ക് ലഭിച്ച അവസരമായിരുന്നു.
I'll tell you my testimony.
ഞാൻ എന്റെ സാക്ഷ്യം പറയാം.
It was so bad.
ഞാൻ കണ്ട ഇടങ്ങളിൽ
and calling in mission stations.
യാത്ര ചെയ്ത ഇടങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരിടയിൽ എല്ലായിടത്തും ദുഃഖകരമെന്ന് പറയട്ടെ, ഞാൻ കണ്ട കാര്യം അത്യധികം
സ്റ്റാൻഡേർഡ് ഓഫ് ഫാമിലി ലൈഫ് ഇൻ ഇന്ത്യ.
ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന ക്രിസ്തീയ പ്രവർത്തകരുടെ തന്റെയും കുടുംബജീവിതത്തിന്റെ ഏറ്റവും ശോചനീയമായ നിലവാരം.
You know what I said?
ഞാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ?
I said, thank God we are only 2%. If 50% were like this, much more the name of the Lord would have been dishonored in India.
ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കർത്താവേ നന്ദി, 2.5% ഉള്ളല്ലോ. 50% പേർ ക്രൈസ്തവ നാമവുമായിട്ട് ഇവിടെ ജീവിച്ചിരുന്നവരിൽ എത്ര വലിയ ലജ്ജാകരമായ സാക്ഷ്യമായിരുന്നേനെ.
And I realized the important thing is not we need more Christians in India, but the few Christians there are must be better quality.
ആ കാലത്ത് ദൈവത്തിനെ ഗ്രഹിപ്പിച്ച ഒരു സത്യം ഇതാണ്, ഇന്ത്യയുടെ ആവശ്യം അനേക ആയിരങ്ങൾ ഇനിയും ക്രിസ്ത്യാനികളാകുക എന്നുള്ളതിനേക്കാൾ അധികം ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നുള്ളതാണ്.
Supposing there are 2 tape recorders in the market, same price.
മാർക്കറ്റിൽ ഒരേ വിലയുള്ളതായിരിക്കുന്ന രണ്ട് പേപ്പർ കാർഡുകൾ വിൽപ്പനയ്ക്കുണ്ടെന്ന് വിചാരിക്കുക.
One made in India, the other made in Japan. Which one will you buy?
ഒന്ന് ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണെന്ന് എഴുതിയിരിക്കുന്നു, മറ്റേത് ശരിയായ നിലയിൽ ജപ്പാനിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അനുകരണമല്ല കേട്ടോ. അങ്ങനെയുള്ള രണ്ടെണ്ണം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ് വാങ്ങിക്കുന്നത്?
Same price.
ഒരേ വിലയുമാണ്.
Every truck you see written up behind, be Indian, buy Indian.
നമ്മൾ പല വണ്ടികളുടെ ലോറിയുടെ പുറകിൽ എഴുതി വെക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഇന്ത്യക്കാരനായിരിക്കുക, ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രം
വാങ്ങുക.
അങ്ങനെ ദേശസ്നേഹമൊക്കെ എഴുതി വെക്കാൻ എളുപ്പമാണെന്ന് ഒരിക്കലും പൈസ മുടക്കി സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ ദേശസ്നേഹമൊക്കെ അവിടെ ഇരിക്കട്ടെ ഉള്ളൂ. നമ്മൾ വിദേശ ടേപ്പ് റെക്കോർഡുകൾ ഇവിടുത്തെ ഫാക്ടറികളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്.
ഇറ്റ്സ് ക്വാളിറ്റി.
ഈ സാധനം വാങ്ങിക്കാനായിട്ട് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന കാര്യം ഈ വസ്തുവിന്റെ ഗുണനിലവാരമാണ്.
Think if Christians had a testimony in India like made in Japan.
ജപ്പാനിൽ നിർമ്മിതം എന്ന് കാണുമ്പോൾ നമുക്ക് ആ വസ്തുവിന്റെ നിലവാരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടല്ലോ. അതുപോലെ സ്വർഗീയമായിരിക്കുന്ന ഒരു നിലവാരം സൂക്ഷിക്കുന്ന കുറച്ച് ക്രിസ്ത്യാനികൾ ഈ ദേശത്തുണ്ടായിരുന്നെങ്കിൽ
What a testimony it would have been for Jesus Christ in this land.
ഈ ദേശത്ത് യേശുക്രിസ്തുവിന് എത്ര മഹത്വമേറിയ ഒരു സാക്ഷ്യമായിരുന്നേനെയും അങ്ങനെയുള്ള ജീവിതങ്ങൾ.
So in 1975 I made a decision.
അതുകൊണ്ട് 1975 ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു.
There were many hundreds of millions of people in this country.
അന്ന് തന്നെ ഇന്ത്യയിലെ അനേക കോടി ജനങ്ങൾ താമസിച്ചിരുന്ന രാജ്യമാണല്ലോ.
Lord, I cannot reach this country.
കർത്താവേ, ഈ ലക്ഷോപലക്ഷം ജനങ്ങളെ സുവിശേഷമായി എത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള അസാധ്യമാണ്.
Like you work with 11 people, I'll try to work with a few people and try to make them better Christians.
യേശു കർത്താവേ, നീ ഭൂമിയിലായിരുന്നപ്പോൾ കേവലം 11 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവരോടുകൂടെ സമയം ചെലവഴിച്ച് അവരെ രൂപപ്പെടുത്തി എടുത്തതുപോലെ കുറച്ചുപേരെ യഥാർത്ഥ ദൈവമക്കളാക്കി ക്രിസ്ത്യാനികളാക്കി വളർത്തുന്ന ഒരു ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു.
That's what I've sought to do the last 26 years.
കഴിഞ്ഞ 26 വർഷത്തിലധികമായിട്ട് ഞാൻ എന്റെ ജീവിതം കൊണ്ട് ചെയ്യുവാൻ ശ്രമിക്കുന്ന ശുശ്രൂഷ അതാണ്.
Not to make more Christians.
കൂടുതൽ ക്രിസ്ത്യാനികളെ ഉളവാക്കുന്ന ഒരു ശുശ്രൂഷയല്ല.
To make better Christians.
ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം പകരുന്ന മെച്ചപ്പെട്ട ദൈവമക്കളെ, ക്രിസ്ത്യാനികളെ കാണണമെന്നുള്ള ആഗ്രഹം.
To make these Christian families to stop fighting with each other at home.
ക്രിസ്തീയ കുടുംബങ്ങളിലുള്ളതായിരിക്കുന്ന വഴക്ക്, തമ്മിത്തല്ല, ഇതൊക്കെ ഒന്ന് അവസാനിച്ച് കാണാൻ ആഗ്രഹിച്ചു.
Make them to teach them how to speak kindly like Jesus Christ.
യേശു സംസാരിക്കുന്നത് പോലെ ഭാര്യാഭർത്തകന്മാർ തമ്മിൽ കരുണയോടെ സംസാരിക്കുന്ന ഭവനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകണം.
Good to other people.
മറ്റുള്ളവരോട് നന്മയുള്ള ഹൃദയം ഉള്ള
ക്രിസ്ത്യാനി. Humble and not to seek position and honor.
ലോകത്തിലെ മാനവും സ്ഥാനവും അന്വേഷിക്കാതെ താഴ്മയുള്ളവരായ ക്രിസ്ത്യാനികൾ, നിർമ്മലരായിരിക്കുന്ന ഹൃദയമുള്ളവർ.
Yeah, that's what the Lord wants in our land today, I believe.
ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആവശ്യം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഇതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
If you do your part,
നിങ്ങൾ നിങ്ങളുടെ പങ്ക് ചെയ്യുവാൻ ഒരുക്കമുള്ളവരാണെങ്കിൽ,
you can also reach a few people.
നിങ്ങൾക്കും ചിലരുടെ ഹൃദയങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് നിങ്ങൾക്കും എത്തുവാൻ കഴിയും.
Like one song goes, you in your corner and I in mine, we can do something for the Lord.
നിങ്ങൾ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിച്ചാൽ, ഞാൻ എന്റെ ഭാഗവും നിർവഹിച്ചാൽ, ദൈവത്തിനായി നമുക്ക് ഒരുമിച്ച് ചെയ്യുവാൻ കഴിയും.
Lord, I want to be gripped by this that I'm called to walk as Jesus walked on this earth.
ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു നടന്നതുപോലെ നടക്കുവാനാണ് നീ എന്നെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ദൈവിക സത്യത്താൽ എന്റെ ഹൃദയം പിടിക്കപ്പെട്ടിരുന്നു.
You know, the Bible says that God can fill us with the Holy Spirit to help us to walk like Jesus walked.
യേശു നടന്നതുപോലെ ഭൂമിയിൽ നടക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് നമ്മെ നിറയ്ക്കുവാൻ കഴിയും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നാം പറയുമായിരിക്കും അത് അസാധ്യമാണെന്ന്.
It's like if you get a man from a village who's never seen electricity in his life.
തികച്ചും ഗ്രാമീണനായി ജീവിതത്തിൽ ഒരിക്കലും ഇലക്ട്രിസിറ്റി എന്നുള്ളത് അറിഞ്ഞിട്ടില്ലാത്ത ഒരുവനെ നിങ്ങൾ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെ, ഇവിടെ അവനെ കൊണ്ടുവന്നാൽ,
how does that fan run? Nobody's turning it.
അവനെ മിടിച്ച കണ്ണുകളുമായിട്ട് ഫാനിനെ നോക്കിയിട്ട് പറയും, എങ്ങനെയാണ് ഇത് കറങ്ങുന്നത്? ആരും ഇത് പിടിച്ച് കറക്കുന്നില്ലല്ലോ. തീ കത്തുന്നില്ല, എണ്ണ ഒഴിക്കുന്ന ഒന്നും കാണുന്നില്ല, പിന്നെ ഈ വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തുന്നത് എന്താണ്?
This is electricity. This is a power.
അത്ഭുതം കൂറി നിൽക്കുന്ന ഈ ഗ്രാമീണനോട് നിങ്ങൾ പറയുകയാണെന്ന് വിചാരിക്കുക, ഇത് വൈദ്യുതി എന്ന് പറയുന്ന ഒരു ശക്തി കൊണ്ടാണ് ഇത് കറങ്ങുന്നത്, കത്തുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇലക്ട്രിസിറ്റി എന്നോ? എനിക്കും ഈ കാര്യം സ്വന്തമാക്കാൻ കഴിയുമോ?
Yeah, there is a power station in your village. You apply for it and get it. You get a connection to your house. You can also have a fan running like that.
ഈ ഗ്രാമീണനോട് നിങ്ങൾ പറയുകയാണ് നിന്റെ സ്ഥലത്തും വൈദ്യുതി വിതരണം ചെയ്യുന്നതായിരിക്കുന്ന ഒരു പവർ സ്റ്റേഷൻ ഉണ്ട്, നിനക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് ഒരു കണക്ഷൻ നിനക്ക് സമ്പാദിക്കാം.
And think when he connects it all up, he says, this is fantastic. Think I lived so many years without knowing this.
അങ്ങനെ വീട്ടിൽ വൈദ്യുതി ബന്ധമൊക്കെ കിട്ടിയതിന് ശേഷം ഫാനും ലൈറ്റും ഒക്കെ പുതിയ രീതിയിൽ കത്താൻ തുടങ്ങി കഴിയുമ്പോൾ അവൻ അത്ഭുതത്തോടെ പറയും, എത്ര വർഷങ്ങളെ ഞാൻ പാഴാക്കി മണ്ണെണ്ണ വിളക്കുമായിട്ട്, എന്തൊരു വ്യത്യാസമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഈ വണ്ണം അത്ഭുതം ഉളവാക്കുന്ന ഒരു പ്രവൃത്തി നടക്കും.
Now when I talk about being filled with the Holy Spirit, you suddenly get picture of a lot of people waving their hands and shaking their heads and making a lot of noise. I'm not talking about that.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ പലരുടെയും മനസ്സിൽ വരുന്ന ചിത്രം, അനേകര് ആത്മനിറവിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകളൊക്കെ കുലുക്കി ബഹളം വെക്കുകയും ആകപ്പാടെ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു
കാര്യമായിട്ട്
ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്.
You want to get a picture of filled with the Holy Spirit?
പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചുള്ള ഒരു യഥാർത്ഥ ചിത്രം നിങ്ങൾക്ക് വേണോ?
Please remove this from your mind of women tossing their hair like this and all. That's not what I'm talking about.
നിങ്ങൾ സാധാരണ അങ്ങനെ കണ്ടിട്ടുള്ള ചിത്രങ്ങളെ രംഗങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം.
Now here is a picture of being filled with the Holy Spirit.
പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന്റെ ദൈവവചനപ്രകാരമുള്ള ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം.
Jesus.
യേശുവിനെ നിങ്ങൾ ധ്യാനിക്കുക.
That is being filled with the Holy Spirit.
യേശുവിന്റെ ജീവിതം, ആത്മനിറവിന്റെ ജീവിതത്തിന്റെ മഹനീയമായ ദൃഷ്ടാന്തം.
I don't see him always shaking his head like that.
യേശുവിന്റെ തിരുവചനത്തിൽ ലഭ്യമായിരിക്കുന്ന എല്ലാ വിവരങ്ങളും വെച്ച് നോക്കിയാലും നമ്മൾ പലരും പരിശുദ്ധാത്മ നിറഞ്ഞ് ഇങ്ങനെ തലയൊക്കെ ഇട്ടടിച്ച് ബഹളം വെക്കുന്ന പോലെയൊന്നും ബഹളം വെക്കുന്ന ഒരു യേശുവിനെ കുറിച്ച് എനിക്ക് കാണാനേ കഴിയുന്നില്ല.
I see him doing good.
മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനായിരിക്കുന്ന
യേശു. I see him washing people's feet.
മറ്റുള്ളവരുടെ കാല് കഴുകുന്നവനായിരിക്കുന്ന യേശു.
I see him being pure.
ഹൃദയത്തെ നിർമ്മലതയിൽ സൂക്ഷിച്ച യേശു.
Forgiving people who killed him.
തന്നെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചവരോടും ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന യേശു.
This is what the fullness of the Holy Spirit is.
പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ മനോഹരമായിരിക്കുന്ന ചിത്രം യേശു ക്രിസ്തുവിനു.
യു കെൻ ഹാവ് ഇറ്റ്.
നിങ്ങൾക്കും അവിടെയുള്ള ഒരു നിറവ് ലഭ്യമാണ്.
ലൈക്ക് ഇലക്ട്രിസിറ്റി, യു കാന്റ് ഡു ഇറ്റ് വിതൗട്ട് ദ ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇംപോസിബിൾ.
ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഇതൊന്നും പ്രവർത്തിക്കില്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് യേശു നടന്ന പോലെ ഒരു നടപ്പ്, യേശു ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന അനുഭവം പരിശുദ്ധാത്മ ശക്തി കൂടാതെ അസാധ്യമാണ്.
ഗോഡ് സെറ്റ്സ് എ സ്റ്റാൻഡേർഡ് ബിഫോർ യു.
ദൈവം നിങ്ങളുടെ കണ്ണുകളുടെ മുൻപിൽ നിങ്ങൾ ജീവിക്കേണ്ട ഒരു നിലവാരം കാണിക്കുന്നു.
ലൈക്ക് ജീസസ്.
യേശുവിനെ പോലെ എന്നാണ് അവന് ചൂണ്ടിക്കാണിക്കാനുള്ളത്.
ഹൗ കൻ ഐ റീച്ച് ദേർ?
സ്വാഭാവികമായിട്ട് നാം പ്രതികരിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവേ, ഈ ഉന്നതമായിരിക്കുന്ന നിലവാരത്തിൽ എനിക്ക് എങ്ങനെ ജീവിപ്പാം? ദൈവം നിശബ്ദനാകയില്ല. അവൻ നിന്നോട് പറയും, ഇതാ ഇവിടെ നിനക്കായിട്ടുള്ള എന്റെ ദൈവശക്തിയുടെ ഉറവ ഇവിടെയുണ്ട്.
ഹാവ് യു സീൻ ദിസ് വണ്ടർഫുൾ വേഴ്സ് ഇൻ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2?
ഫിലിപ്പിയൻസ് രണ്ടാം അധ്യായത്തിലെ മനോഹരമായിരിക്കുന്ന ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Verse 13, Philippians 2:13.
ഫിലിപ്പിയന്റെ രണ്ടാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം.
I think we must begin at verse 5.
അഞ്ചാം വാക്യത്തിൽ തുടങ്ങണം എന്നെനിക്ക്
തോന്നുന്നു. Have this attitude in yourself which was in Christ Jesus.
ക്രിസ്തു യേശുവിലുള്ള അതേ മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കണം.
You know, with that one verse you can close your Bible and live for the rest of your life.
ഈ ഒറ്റ വാക്യം വായിച്ചതിനു ശേഷം ബൈബിൾ മടക്കി വെച്ച് നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് ആ വചനത്തിൽ ജീവിക്കാം.
I'll tell you, it is true.
അത് സത്യമാണ് എന്ന് ഞാൻ പറയാം.
If you never want to read the Bible, just remember this one verse.
ബൈബിൾ വായിക്കാൻ ഇനി ഒരിക്കലും താല്പര്യമില്ല എന്ന് ആർക്കെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഈ ഒറ്റ വാക്യം ഫിലിപ്പിയർ 2:5 മാത്രം വായിച്ചിട്ട് ബൈബിൾ.
How should I live today, Lord?
കർത്താവേ, ഇന്ന് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്?
Have this attitude in yourself which was in Christ Jesus.
ക്രിസ്തു യേശുവിലുള്ള മനോഭാവത്തോടെ മകനെ മകളെ ഇന്ന് നീ ജീവിക്കുക.
Lord, this fellow is not dividing my father's property with me. What shall I do?
കർത്താവേ, ഈ സഹോദരന് എന്റെ അപ്പന്റെ വസ്തു എനിക്ക് ന്യായമായിട്ട് തരേണ്ടത് തരുന്നില്ലല്ലോ കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം?
Have this attitude in yourself which was in Christ Jesus.
യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഭാവം തന്നെ മകനെ ഈ കാര്യത്തിലും നിനക്കുണ്ടായിരിക്കട്ടെ.
Any situation,
നിങ്ങൾക്ക് ഭാവനയിൽ കാണാൻ കഴിയുന്ന ഏത് ജീവിത സാഹചര്യവും ഓർത്തുകൊള്ളുക.
Maybe some big problem is facing you that's causing you a lot of fear. Lord, what shall I do?
നിങ്ങളുടെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന ഒരു വലിയ പ്രശ്നത്തിന്റെ മുൻപിൽ നിങ്ങളാണെന്ന്
വിചാരിക്കുക.
ഗലീലയിലെ കടലില് ശക്തിയോടെ അടിച്ച
കൊടുക്കും.
കർത്താവേ, നീ ഓർക്കുന്നില്ലേ?
What shall I do, Lord?
എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ?
Have this attitude in you which is in Christ Jesus.
അങ്ങനെ ഒരു സന്ദർഭത്തിൽ ക്രിസ്തു യേശുവിൽ ഉണ്ടായിരുന്ന അതേ ഭാവം തന്നെ ഇപ്പോൾ നിനക്കും ഉണ്ടായിരിക്കുന്നു.
You can live with that one verse for the rest of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ ഇനിയുള്ള നാളുകൾ മുഴുവനും ഈ ഒരൊറ്റ വാക്യം കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങൾക്കും പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ
വാക്യം.
അപ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കാം, യേശു ക്രിസ്തുവിനുള്ള ഈ ഭാവം എല്ലാ സാഹചര്യത്തിലും എനിക്ക് എങ്ങനെ ഉണ്ടായിരിക്കാൻ കഴിയും?
Verse 13.
13-ാം വാക്യമാണ് അതിനെ നൽകുന്ന മറുപടി.
God works inside you to make you desire this life and to give you the ability to live this life.
ഈ വണ്ണമുള്ളതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതം ഇച്ഛിക്കുക എന്നുള്ളതും അതിന് ആവശ്യമായിരിക്കുന്ന ശക്തി നൽകുവാനായിട്ട് നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതും ദൈവം തന്നെയാണ്.
Is that 12 or 13 in Malayalam?
13.
30. God works inside you.
ദൈവം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് നാം വായിക്കുന്നത്.
യു നെവർ റീഡ് ദാറ്റ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്.
പഴയ നിയമത്തിലൂടെ നീളം നിങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെ ഒരു വചനം നിങ്ങൾ കാണുകയില്ല.
ഗോഡ് നെവർ വർക്ക് ഇൻസൈഡ് എനിബഡി ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്.
ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെയും ഉള്ളിൽ അകത്ത് ദൈവം
പ്രവർത്തിക്കുന്ന
പഴയ നിയമത്തിലെ ദൈവിക പ്രവർത്തികളെല്ലാം മനുഷ്യന്റെ ബാഹ്യ
ജീവിതത്തിൽ
ചെങ്കടൽ വിഭാഗിക്കും എരിഹോ മതിലുകളെ അവൻ തകർക്കുകയും സിംഹങ്ങളുടെ വായടക്കുകയും എല്ലാം ബാഹ്യമായ തലത്തിൽ എന്നാൽ ഫിലിപ്പിയർ 2:13 നാം വായിക്കുന്നത് ദൈവം നിങ്ങളുടെ ഉള്ളിൽ തിരുമിഷ്ടമുണ്ടായി ഒരു
പ്രവർത്തനം.
ഒന്നാമതായിട്ട് എന്റെ നിങ്ങളുടെയും ഉള്ളിൽ അകത്ത് ദൈവം ചെയ്യുന്ന ഈ മഹനീയ പ്രവൃത്തി എന്താണെന്നറിയാമോ? ഇങ്ങനെ ഒരു ജീവിതത്തിനായിട്ടുള്ള വാഞ്ച നമ്മിലുള്ള
വാക്യം.
കർത്താവേ, ഇങ്ങനെയുള്ള ഒരു ജീവിതം എനിക്ക് വേണം, അങ്ങനെ എനിക്ക് ജീവിക്കണം.
Has he already started doing that in some of your lives?
നിങ്ങൾ ചിലരെങ്കിലും ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഉത്കടമായിരിക്കുന്ന വാഞ്ച ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തെ പിടിച്ചിട്ടുണ്ടോ?
I remember years ago God produced that desire in my heart.
ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ ഒരു ജീവിതത്തിനായിട്ടുള്ള വാഞ്ച എന്റെ ഹൃദയത്തിലിട്ടു.
Lord, I want to live a life of rejoicing always like Jesus.
യേശുവിനെ പോലെ എല്ലായ്പ്പോഴും സന്തോഷിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം.
Always humble, always pure.
എല്ലായ്പ്പോഴും വിനീതനായി താഴ്മയുള്ളവനായി.
I want to live a life of blessing everybody I meet like Jesus did.
ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരെയും യേശുവിനെ പോലെ അനുഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണം.
And then, after producing the desire, it says God will give us the ability to live that life.
അങ്ങനെയുള്ള ഒരു ജീവിതത്തിനായിട്ടുള്ള വാഞ്ച ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉളവാക്കിയതിനു ശേഷം അങ്ങനെ ഒരു ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ശക്തി ദൈവം എനിക്ക് നിങ്ങൾക്കും നൽകും എന്നാണ്
പറയുന്നത്.
ഒരു നല്ല ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, അതിനുള്ള പ്രാപ്തി നമുക്ക് അവൻ നൽകിയേ മതിയാവും.
A sick man in the bed. He's got a desire to get out of the bed, but he doesn't have the ability.
രോഗിയായി കിടക്കയിൽ ആയിരിക്കുന്ന ഒരുവന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുവാൻ എത്ര ആഗ്രഹമുണ്ട്,
but he doesn't have the ability.
എന്നാൽ എഴുന്നേറ്റ് നടക്കുവാനുള്ള പ്രാപ്തി ബലം അവനില്ല.
He has the desire and the ability.
എന്നാൽ കർത്താവ് നമുക്ക് ഈ നല്ല ആഗ്രഹം നൽകുന്നുവെന്ന് മാത്രമല്ല, ഈ വണ്ണമുള്ള ഒരു ജീവിതത്തിനായിട്ടുള്ള പ്രാപ്തി ശക്തിയും അവൻ നൽകുന്നവനാണ്. അങ്ങനെ ദൈവം ചെയ്യുന്നതുകൊണ്ട് ഈ ജീവിതം നമുക്ക് സാധ്യമാണ്, ഇത് എളുപ്പമാണ്.
ഇവണ്ണമുള്ള
ഒരു ഉന്നതമായിരിക്കുന്ന മഹനീയ ജീവിതത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ട് ദൈവം നമ്മോട് പറയുകയില്ല, പല്ലുകടിച്ച് സകല ശക്തിയും നിന്റെ ബലവും ഉപയോഗിച്ച് ഒന്ന് ജീവിച്ച് തുടങ്ങുക എന്നല്ല പറയുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല, കർത്താവിന്
അറിയാം.
ഇവിടെ കറങ്ങുന്ന ഫാന് ഒരു കയറ് കെട്ടിയതിന് ശേഷം അതിനെ പിടിച്ച് കറക്കുവാനായി നാം പരിശ്രമിക്കുന്ന പോലാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ നാം
ക്ഷീണിക്കും.
എന്നാൽ ഈ ഫാനുകൾ ഇപ്പോൾ കറങ്ങുന്നത് പോലെ ശക്തി ഊർജം ഇതിന്റെ ഉള്ളിൽ വന്ന് ഇതിനെ കറക്കുന്നതാണ് നല്ല കാര്യം.
ഇലക്ട്രിസിറ്റി കംസ് ഇൻസൈഡ് ആൻഡ് ഗിവ്സ് ദാറ്റ് ഫാൻ ദി എബിലിറ്റി ടു കീപ് ഓൺ ഗോയിങ് ഫോർ അവേഴ്സ്.
വൈദ്യുതി ഈ ഫാനിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് മണിക്കൂറുകൾ ക്ഷീണിക്കാതെ കറങ്ങുവാനുള്ള പ്രാപ്തി അതിന് നൽകുന്നത് പോലെ
വാട്ട് യു കാൻ ഡു ഫോർ 5 മിനിറ്റ്സ് വിതൗട്ട് ഗെറ്റിംഗ് ടയർഡ് ദ ഇലക്ട്രിസിറ്റി ഡസ് ഫോർ അവേഴ്സ്
ക്ഷീണിച്ചു പോകാതെ 5 മിനിറ്റ് നേരം നിങ്ങൾക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യം യാതൊരു ക്ഷീണവും കൂടാതെ ഇലക്ട്രിസിറ്റി മണിക്കൂറുകൾ ചെയ്തുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മെ ഇങ്ങനെ ജീവിപ്പാൻ പ്രാപ്തരാക്കുന്നതാണ്
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്
പ്രിയ സഹോദരി സഹോദരന്മാർ
ഡോണ്ട് യു വാണ്ട് ടു ലിവ് എ ലൈഫ് ലൈക്ക് ദിസ്
ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ജീവിതത്തിനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കൊതിയുണ്ടോ
ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്
ദൈവം ഒരു നല്ല ദൈവമാണ്
യു വോണ്ട് ലൂസ് ഔട്ട് മെറ്റീരിയലി ഗോഡ് വിൽ നെവർ അലാവ് യു ടു ലിവ് ഇൻ ദ സ്ലംസ്
നിങ്ങളുടെ ഭൗതികമായിരിക്കുന്ന സമ്പത്തും സഹായങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ തേരി പ്രദേശത്ത് താമസിക്കേണ്ടി വരും എന്നൊന്നും ഭയപ്പെടരുത്
യു നോ ഇൻ 26 ഇയേഴ്സ് ദാറ്റ് വീവ് ഹാഡ് എ ചർച്ച് ഇൻ ബാംഗ്ലൂർ
ബാംഗ്ലൂരിൽ കഴിഞ്ഞ 26 വർഷമായിട്ട് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒരു പ്രാദേശിക സഭ
ഗിവ് യു മൈ ഓണസ്റ്റ് ടെസ്റ്റിമോണി
എന്റെ സത്യസന്ധമായിരിക്കുന്ന സാക്ഷ്യം ഞാൻ പറയാം
ഫോർ 26 ഇയേഴ്സ് എവറി പേഴ്സൺ ഹു ഹസ് കം ടു അവർ ചർച്ച് വി ഹാവ് ടോട്ട് ദം ടു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ് ഫസ്റ്റ്
കഴിഞ്ഞ 26 വർഷവും തുടർമാനമായിട്ട് സഭയിൽ ദൈവം അയക്കുന്ന ഓരോ വ്യക്തിയോടും മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുവാൻ തന്നെ
പഠിപ്പിച്ചു
പണത്തിന്റെ പുറകെ ഓടരുത് നിങ്ങൾ ദ്രവ്യാഗ്രഹിയാകരുത് ദൈവരാജ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇതാണ് നാം അവരോട്
പറയുന്നത്
നിങ്ങൾ നേരായ മാർഗത്തിൽ നടക്കുക ആരെയും വഞ്ചിക്കാതിരിക്കുക
forgive those who hurt you
നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരോട് ക്ഷമിക്കുക
bless those who curse you
നിങ്ങൾ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക
And do you know what happened?
ഈ വചനങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുള്ളവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ
എവറി വൺ ഓഫ് ദം their standard of living improved their financial needs were met they got out of debt
ഈ വചനങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവരുടെ ഭൌതികമായ ജീവിത നിലവാരം ഉയർന്നു എന്ന് മാത്രമല്ല വലിയ കടക്കാരായിരുന്ന പലരും കടക്കണിയിൽ നിന്ന് രക്ഷപ്പെട്ടു ആകെ ജീവിതത്തിൽ വ്യത്യാസമുണ്ട്
they got something better than healing
അവർക്ക് ശാരീരിക സൗഖ്യത്തെക്കാളും എത്രയോ മെച്ചപ്പെട്ട കാര്യങ്ങൾ ലഭിച്ചു
you know what that is
അതെന്താണെന്ന് അറിയാമോ
what is better than healing for your physical body
നിങ്ങളുടെ ശരീരത്തിന് രോഗം വന്നിരിക്കുമ്പോൾ രോഗത്തിൽ നിന്നുള്ളൊരു സൗഖ്യം കിട്ടുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കാര്യം എന്താണ് മെച്ചപ്പെട്ട ഒരു അവസ്ഥ എന്താണ് രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതല്ലേ
ഐ ഡോണ്ട് ബിലീവ് ഇൻ ജീസസ് ഫോർ ഹീലിംഗ് ഐ ബിലീവ് ഇൻ ജീസസ് ഫോർ ഹെൽത്ത്
ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് ഒരു ഒരു വിഷമുള്ള പ്രശ്നമായിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല ഞാന് രോഗസൌഖ്യത്തിൽ വിശ്വസിക്കുന്ന ആളേ അല്ല ഞാൻ ആരോഗ്യമുള്ള ജീവിതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് യേശുവിനെ അതിനായി
ഐ ഡോണ്ട് വാണ്ട് ജീസസ് ആസ് മൈ ഹീലർ ഐ വാണ്ട് ഹിം ആസ് മൈ ഹെൽത്ത്
യേശുവിനെ എന്നെ സൗഖ്യദായകനായിട്ട് കാണുന്നതിനേക്കാൾ അധികം ആരോഗ്യദായകനായിട്ട് എന്നെ നടത്തുന്ന കർത്താവിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു
ഐ സേ ഗോഡ് ഹാസ് ഡൺ അമേസിംഗ് തിങ്സ് വെൻ ദേ പുട്ട് ഹിസ് കിംഗ്ഡം ഫസ്റ്റ്
ദൈവത്തിന്റെ രാജ്യം എല്ലാറ്റിന്റെയും മുൻപിൽ വെക്കുന്നവർക്ക് വേണ്ടി അത്ഭുതകരമായിരിക്കുന്ന കാര്യങ്ങൾ ഇന്നും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം
ഓൾ യുവർ അതർ things God will take care of if you put him first in your life
നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ നിങ്ങൾ ഒന്നാം സ്ഥാനം സദാ നൽകുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റ് സകല പ്രശ്നങ്ങളും ആവശ്യങ്ങളും അവൻ നോക്കിക്കൊള്ളും
I'm not saying you'll never get sick or you'll never die
നിങ്ങൾക്ക് ഒരിക്കലും രോഗം വരത്തില്ലെന്നോ നിങ്ങൾ ഒരിക്കലും മരിക്കില്ല എന്നോ അല്ല ഞാൻ പറയുന്നത്
I'm not saying you won't have any trials
നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധനകൾ വരികയില്ല എന്നുമല്ല
അപ്പോസ്തലന്മാർക്ക്
പോലും അവരുടെ ജീവിതത്തിൽ എത്രയോ പരിശോധനകൾ യേശുവിന്റെ നാമത്തിന് വേണ്ടി അവർ പലരും കൊല്ലപ്പെട്ടു എന്നാൽ അവർ ജയാളികളായിരുന്നു അവരെ പോലെ യേശുവിന്റെ ശിഷ്യന്മാരായ നിങ്ങൾക്കും എനിക്കും ജയാളികളായി മുന്നോട്ട്
പോകാൻ കഴിയും
ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയില് ദൈവത്തിന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരളവിലുള്ള വിശ്വാസം ഉണ്ട് എന്ന്
ആൻഡ് ഐ ഹോപ്പ് യു വിൽ റെസ്പോണ്ട് വിത്ത് ദാറ്റ് ഫെയ്ത്ത് ടു ഗോഡ് ടുനൈറ്റ്
ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ പ്രതികരിക്കും എന്ന് ഞാൻ ആശിക്കുന്നു ചില നിമിഷങ്ങൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം
ദിസ് ഈസ് എ മോമെന്റ് ഓഫ് റെവറൻസ് Let's bow before God reverently.
ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് ഭയഭക്തിയുടെയും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും നിമിഷങ്ങളാണ് നമുക്ക് തലകളെ വണക്കി ദൈവസന്നിധിയിലായിരിക്കാം.
Whether you're old or young, God has got a plan for your life.
ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രായമുള്ള വ്യക്തിയോ ചെറുപ്പക്കാരനോ ആയിക്കൊള്ളട്ടെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്
Jesus wants to bless you.
യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ
അനുഗ്രഹിക്കാൻ
നിന്നെ ഒരു ജയാളിയായി തന്നെ പോലെ നടത്തുവാൻ അവൻ ആഗ്രഹമുണ്ട്
He desires your good.
നിന്റെ ജീവിതത്തിന്റെ നന്മയാണ് അവൻ ആഗ്രഹിക്കുന്നത്.
He wants to bless your family relationship.
നിന്റെ കുടുംബ ബന്ധങ്ങളെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്.
Trust him.
അവനെ വിശ്വസിക്കുക.
Just trust him.
അവനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക.
Lord, I trust you.
കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു.
You will do that in my life also.
എന്റെയും ജീവിതത്തില് നീ വാക്ക് പറഞ്ഞ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുടുംബത്തിനായി നീ അത്
ചെയ്യും.
എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നീ വാക്ക് പാലിക്കും.
താങ്ക് യു ലോർഡ്, ഐ ട്രസ്റ്റ്.
കർത്താവേ, നിനക്ക് നന്ദി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയാം.
ഹെവൻലി ഫാദർ,
സ്വർഗീയ പിതാവേ,
വി ആർ നീഡി പീപ്പിൾ.
ഞങ്ങൾ ആവശ്യക്കാരാണ്.
ഐ ആം എ നീഡി മാൻ.
ഞാൻ ഇന്ന് രാത്രി ഏറ്റവും ആവശ്യമുള്ളവനായി നിന്റെ മുമ്പിൽ നിൽക്കുന്നു.
ബട്ട് ലോർഡ്, ദേർസ് ഇനഫ് വിത്ത് യു ടു മീറ്റ് ഓൾ അവർ നീഡ്സ്.
ഞങ്ങളുടെ എല്ലാവരുടെയും ഏത് വലിയ ആവശ്യത്തെയും നിവർത്തിക്കുവാൻ തക്കവണ്ണം നീ സമ്പന്നനാണല്ലോ കർത്താവേ.
താങ്ക് യു ലോർഡ്.
കർത്താവേ, നിനക്ക് നന്ദി.
ദേർ ആർ ഹംഗ്രി ഹാർട്ട്സ് ക്രൈയിങ് ഔട്ട് ടു യു ടുനൈറ്റ്.
ഇന്ന് രാത്രിയിൽ അത്യധികം ദാഹത്തോടെ നിന്നോട് ഹൃദയത്തിൽ നിന്ന് നിലവിളിക്കുന്നവരെ നീ കാണുന്നുണ്ടല്ലോ.
ഹീ ഈസ് ദം ലോർഡ്.
കർത്താവേ, നീ അവരെ ഇന്ന് കണ്ടുമുട്ടണമേ.
ലീഡ് ദം ടു എ ഹയർ ലൈഫ്.
അവരെ നിന്റെ ഹൃദയപ്രകാരമുള്ള ഉന്നതമായിരിക്കുന്നവർക്ക്.